ഹല്ലേലൂയ. ഞാൻ 1988 ഫെബ്രുവരി 28-ാം തീയതി എന്റെ കർത്താവായ യേശുവിനെ എന്റെ സന്ദർശകനായി സ്വീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പിതാവ് ഒരു സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ പിതാവുമായിട്ട് ഒരു മകൻ എന്നുള്ള ബന്ധം പുലർത്താൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് 10 മാസം ഉള്ളപ്പോൾ എന്റെ പിതാവ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞങ്ങളെ കുടുംബമായി കിട്ടിട്ട് ഹല്ലേലൂയ യേശുവിന് വേണ്ടി കടന്നുപോയി. എന്നാൽ ചില മാസങ്ങൾ കഴിഞ്ഞു, സത്യവന്ത അവനൊക്കെ മനസ്സിലായിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞ് പ്രൈസ് ദി ലോർഡ്, 1.5 വർഷം കഴിഞ്ഞു. ഹല്ലേലൂയ. പിതാവിന്റെ യാതൊരു വിധമായ വാർത്തകളുമില്ല. മരിച്ചുപോയി ഞങ്ങൾ വിചാരിച്ചു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഒരു 10 മാസം, എനിക്ക് 10 മാസം മാത്രം പ്രായമേ ഉള്ളൂ. എന്നാൽ 1.5 വർഷങ്ങൾക്ക് ശേഷമായിട്ട് നക്കൾ സത്യം വ്യക്തമായി വെളിപ്പെട്ടു. പൈസലോൺ എന്റെ പിതാവ് കടന്നുപോയ സ്ഥാനത്ത് ഒരു മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട പൈസലോൺ അവരുടെ കുടുംബമായിട്ട് അവർ ജീവിതം തുടങ്ങാൻ ആരംഭിച്ചു. പൈസലോൺ ഹല്ലേലൂയ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഷോക്കായിരുന്നു. അത് ഞങ്ങൾക്ക് തകർച്ചയായിരുന്നു. ഹല്ലേലൂയ. എന്റെ അമ്മയുടെ കുടുംബത്തെ പറ്റി പൈസലോൺ അറിയാം. ഞങ്ങൾ ശ്രേഷ്ഠകരമായ ഒരു കുടുംബക്കാരാണ്. എന്നാൽ ഞങ്ങളുടെ പിതാവ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ ആകപ്പാടെ പൈസലോൺ ഞങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ട് പഠിത്തം, ഞങ്ങളുടെ സാമ്പത്തികവും ഞങ്ങളുടെ എല്ലാ തരത്തിലും ഞങ്ങൾ ആകെ ഡൗണായി മാറി. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഞാൻ കർത്താവിന്റെ കണ്ണുകൾ ഞങ്ങളെ ദർശിച്ചിരുന്നു, ഞങ്ങളെ കണ്ടിരുന്നു എന്ന് ഞങ്ങൾ ഒരിക്കലും അറിയത്തില്ലായിരുന്നു. കാരണം എന്റെ അമ്മ എന്റെ അറിവ് വെച്ച കാരണം ഞാൻ കണ്ണു തുറന്ന് കണ്ട സമയം മുതൽ എന്റെ അമ്മയ്ക്ക് നല്ലൊരു ദൈവഭക്തിയുള്ള സ്ത്രീയാണ്. ഞങ്ങൾ ഹിന്ദുക്കൾ ആയിരുന്നെങ്കിൽ തന്നെയും പൈസലോൺ എന്റെ അമ്മയെ പോലും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതായിട്ടുള്ള പൈസലോൺ ഒരു സ്വഭാവകാരിയാണ്. അടുത്ത് ഞങ്ങളുടെ തട്ടടുത്തൊരു പള്ളിയുണ്ട്, ഒരു യാത്ര പള്ളിയാണ്. അവിടെ പോയി വല്ലപ്പോഴും മെഴുകുതിരി കത്തിക്കും. പൈസലോൺ 10-25 പൈസ അവിടെ പോയി നേർച്ചയിടും. ഇതൊക്കെ ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പലപ്പോൾ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഭവനത്തിൽ പ്രൈസ് ദി ലോർഡ് വിളക്കം കത്തിച്ച്, ഹല്ലേലൂയ നേർച്ചകൾ ചെയ്ത്, സാമ്പ്രാണികളെ കത്തിച്ച്, കർപ്പൂരം കത്തിച്ച് പ്രൈസ് ദി ലോർഡ് ഓരോ ദിവസവും. ഹല്ലേലൂയ. ഈ ലോകത്ത് എത്രമാത്രം ദേവന്മാര് ദൈവമാരുമുണ്ടോ അവരെയെല്ലാം പൂജിച്ചും ആരാധിച്ചും ഞങ്ങൾ ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചത് ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ, സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആവശ്യം വലിയ പണമല്ലായിരുന്നു, പദവിയല്ലായിരുന്നു, വലിയൊരു വീടല്ലായിരുന്നു, ഞങ്ങൾക്ക് സമാധാനമാണായിരുന്നു ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഞാൻ ഒരു മോൻ മാത്രമേ ഉള്ളൂ. എനിക്ക് 3 സഹോദരിമാരാണ്. എന്റെ 2-ാമത്തെ സഹോദരി പോളിയ വന്ന് 2.5 വയസ്സിൽ ഹല്ലേലൂയ കാലിൽ എന്നെ തളർന്നു പോയിട്ട് മുട്ടേൻ മാത്രമേ നടക്കത്തുള്ളായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹൃദയമുള്ള ഒരു മനുഷ്യൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ കാണുമ്പോഴ് ഹല്ലേലൂയ കണ്ടുകൊണ്ട് അനിയാതെ കടന്നു പോയിട്ടില്ല. ഹല്ലേലൂയ പ്രിയ സഹോദരന്റെ അറിയാം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ജനിച്ചു വീണപ്പോൾ തൊട്ട് എന്റെ സഹോദരി മുട്ടിന്മേൽ കൈയും കുത്തി നടക്കുന്ന കാണുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ വേദന തോന്നിയിട്ടുണ്ടെങ്കിലും ദിവസങ്ങൾ മുൻപോട്ട് കടന്നു പോയത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ആ വേദനയൊക്കെയും ഒരു പരിധിവരെയായി മാറാൻ ഇടയായി. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം. എന്റെ പിതാവ് ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരും എന്നൊരു വലിയ ശുഭപ്രതീക്ഷയോടാണ് ഞങ്ങൾ കാത്തിരുന്നത്. എന്നാൽ നിങ്ങൾ കേൾക്കണമോ, എനിക്ക് 3 വയസ്സ് 8 മാസം ഉള്ളപ്പോൾ എന്റെ പിതാവ് മടങ്ങി വന്നു. ഒരു രാത്രിയിൽ ഒരു പൊതി കൊട്ടായിയുമായിട്ട് കടന്നു വന്നു മാത്രം ഒരു ഓർമ്മ എനിക്കുണ്ട്. ഇന്നും എന്റെ പിതാവിന്റെ മുഖം എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല. ഹല്ലേലൂയ. അങ്ങനെ വന്ന് ഒരു രാത്രി താമസിച്ച് പിറ്റേ ദിവസം വെളുപ്പിനെ കടന്നുപോയി. ഹല്ലേലൂയ. പിന്നെ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല. പൈസലോ. അനേക ഹല്ലേലൂയ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ അനേക കുഞ്ഞുങ്ങൾ കയ്യിൽ പിടിച്ച് നടക്കുന്ന കാണുമ്പോൾ പലപ്പോഴും ഹൃദയത്തിന് വേദന തോന്നിയിട്ടുണ്ട്. പൈസലോ. കാരണം ഒരപ്പന്റെ സ്നേഹം എന്താണെന്ന് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിവില്ലല്ലോ. പൈസലോ. ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പലപ്പോഴും വേദന തോന്നിയിട്ടുണ്ട്. സ്വന്തങ്ങളും ചാച്ചക്കാരും ബന്ധുമിത്രാദികളും എല്ലാം ഒരുപക്ഷെ ഇത് ഒരു പരിധിവരെ നമ്മെ സ്നേഹിക്കാം, നിങ്ങൾക്കറിയാം. എന്നാൽ അവരെല്ലാം തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങളൊരു അധികപ്പറ്റായി മാറി. എന്റെ അമ്മയുടെ കുടുംബത്തിൽ 10 മക്കളാണ്. അതിൽ ഏറ്റവും കൂടുതലാണ് എന്റെ അമ്മ. പൈസലോ. അവരെല്ലാം ഹല്ലേലൂയ ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ അവർ ജീവിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഒരു ശാപമായിരുന്നു, ഞങ്ങളെ അവർ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം. ഈ അവസ്ഥ കേൾക്കപ്പെട്ടപ്പോൾ എന്റെ മാതാവ് ഹല്ലേലൂയ, ഞാൻ കൊച്ചുമായിട്ട് ഇരു കുട്ടിയാണ്, പെട്ടെന്ന് ടൈഫോയിഡായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, മാനസികമായിട്ട് തളർന്നുപോയി. അങ്ങനെ തലയൊക്കെയും മുന്നേ ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ ഹല്ലേലൂയ മരിക്കും എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥലത്ത് ദൈവം ഹല്ലേലൂയ മരണത്തിന്റെ നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ആയുസ്സും ബലവും വിട്ടിരുന്നതുകൊണ്ട് എന്റെ മാതാവ് മരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഒന്നുമില്ലാത്തവരായിട്ട് ഒരു റോഡ് പുറമ്പോക്കിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് 3.5 സെന്റ് സ്ഥലത്തിനകത്ത് ഞങ്ങളെ കൊണ്ട് പാർപ്പിച്ചതിനിടയായി. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവരായിട്ട് പ്രൈസ് ദി ലോർഡ് ഒരു പരദേശി മോശയാത്ര ചെയ്തതുപോലെ 4 കുഞ്ഞുങ്ങളുമായിട്ട് എന്റെ അമ്മ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മൊട്ടത്തലയുമായി കടന്നു വന്ന് പ്രൈസ് ദി ലോർഡ് ഞങ്ങളുമായി അവിടെ പാർക്കാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. നിയമുള്ളവരെ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ പരിജ്ഞാനമില്ലാതെ വിചാരിക്കരുത്. കാരണം ദൈവം വിടിച്ച വിധങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വ്യക്തമായി പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. വളരെ ഭക്തിയോടുകൂടി ഞങ്ങൾ ജീവിച്ചു. 3 മണിയാകുമ്പോൾ വെളുപ്പിന് ഹല്ലേലൂയ, 3 മണിയാകുമ്പോൾ നിർമാലിയം കഴിവാണ്ട കവണ്ണം തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഈരനണിഞ്ഞ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ 40 ദിവസം വരെ വ്രതമെടുത്ത് ഞാൻ പലപ്പോഴും പോയി ഹല്ലേലൂയ തൊഴുതിട്ടുണ്ട്. അത്രമാത്രം ഭക്തിയോടെ എന്നെ ജീവിപ്പിച്ചത്. ഇവർക്കൊക്കെയും അറിയാം ഹല്ലേലൂയ ഒരു സൈക്കിൾ കയറ്റി പഠിക്കാനോ ഒരു പന്തുകളത്തിൽ പോയി പന്ത് കളിക്കാനോ ലോകത്തിന്റെ യാതൊരു മോഹങ്ങളിൽ എന്നെ വിട്ടിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ വിശ്വാസിയാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വളരെ ഭക്തിയോടും വളരെ ഭയത്തോടും കൂടിയാണ് ജീവിച്ചത്. അന്ന് മുതലേ ദേശത്ത് എനിക്കൊരു സാക്ഷ്യമുണ്ട്, ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എന്നെ വളർത്തി, വളരെ പരിധിക്കുള്ളിൽ എന്നെ ഒതുക്കി ജീവിപ്പിച്ചു. എന്നാൽ ഹല്ലേലൂയ ദിവസം മുൻപോട്ട് കടന്നുപോയി. പലപ്പോഴും ഹല്ലേലൂയ ഞങ്ങളുടെ ഭവനങ്ങളിൽ എന്റെ കോസ്കാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന പതിവുകളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിൽ ഞങ്ങൾ കൂടുതൽ അംഗീകരിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾ നാളുകൾ മുൻപോട്ട് കടന്നുപോയി. അമ്മയുടെ പലതും അല്പമായ ഹെൽപ്പൊക്കെ ഞങ്ങൾക്കുണ്ടായി, ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തു, അവര് വലിയ ചോദ്യചിഹ്നമായി മാറി. ക്രൈസ്തലോ പദവിയോ രാജ്യമോ അല്ലെങ്കിൽ ശ്രേഷ്ഠതയോ അതിന്റെ പുരോഗതിയോ നമ്മൾ ഉയർത്തിയതുകൊണ്ട് ഒരിക്കലും ക്രൈസ്തലോ ദൈവത്തിന്റെ സ്തോത്രം നമുക്ക് ആ നന്മ എന്താണെന്ന് പറയും അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ അറിയത്തില്ലല്ലോ. എന്നാൽ ഹല്ലേലൂയ എന്റെ മാതാവോടെ തളർത്തില്ല. ക്രൈസ്തലോ മോശമായി ജീവിക്കാൻ പ്രയത്നിച്ചില്ല. ക്രൈസ്തലോ അല്ലെങ്കിൽ തലമുറയെ വിട്ടുകളത്തില്ല. ഹല്ലേലൂയ കഷ്ടം സ്ഥലം ജീവിക്കാൻ തയ്യാറെടുത്തു. ക്രൈസ്തലോ ദൈവത്തിന്റെ സ്തോത്രം. എല്ലാ പദവികളും ശ്രേഷ്ഠതകളും തള്ളിക്കളഞ്ഞിട്ട് എന്റെ മാതാവ് ഞങ്ങളെ കൂലിപ്പണിയിലാണ് വർഷങ്ങളോട് വളർത്തിയത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 3 രൂപ കൂലി കിട്ടുമ്പോൾ ക്രൈസ്തലോ 1 രൂപ മാറ്റി വെച്ചിട്ട് 4 കുഞ്ഞുങ്ങളും മാതാവും അല്ല 1 രൂപ കൊണ്ട് കഴിയുന്ന ഒരു കാര്യവും ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നു. ക്രൈസ്തലോ ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും അല്ലെ ഹോട്ടലിൽ കയറി ഒരു കാത്തു പിടിക്കുമ്പോൾ അവിടുത്തെ ക്രൈസ്തലോ നടന്നു നീങ്ങി ഒരുമിച്ച് പലപ്പോഴും ഞങ്ങളെ പോഷിപ്പിക്കാൻ തന്നെ കടന്നു വന്നൊരു സ്വഭാവം ഉണ്ടായി എന്റെ മാതാവിന്. അങ്ങനെ രക്തം വിയർപ്പാക്കി ഞങ്ങളെ കഷ്ടസഹിപ്പിച്ച് വളർത്തി. വളരെ പ്രതികൂലങ്ങൾ. നട്ടത് എന്നാൽ ചോദിച്ചു എനിക്കറിയാം. വസ്ത്രത്തെ കുറിച്ച് എനിക്കറിയാം. ദാരിദ്ര്യമായി ചോദിച്ചു എനിക്കറിയാം. ക്രൈസ്തലോ ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ വളരെ ഭാരപ്പെട്ട സമയത്ത് ക്രൈസ്തലോ ഹല്ലേലൂയ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് കാടി എടുത്തുകൊണ്ട് വന്ന ഭക്ഷണം കൊടുക്കാൻ കരിവെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോൾ അതിനകത്ത് 3 ഇടലി കഷ്ണങ്ങൾ കടന്നു. ക്രൈസ്തലോ വിശപ്പ് കൊണ്ട് എന്റെ മാതാവിന്റെ വെള്ളത്തിൽ കഴുകി എനിക്ക് തന്ന സമയം വരെ ഉണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. അങ്ങനെ ഞാൻ വളർന്നവനാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്നും എന്റെ മുമ്പിൽ ഭക്ഷണം വയ്ക്കുമ്പോൾ ഞാൻ അന്നത്തെ പറ്റി ഓർക്കാതിരിക്കത്തില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഉയർത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ബേസ് നാം മറന്നു പോകരുത്. കാരണം നാം മസ്കറ്റിൽ കടന്നു വന്നു, നാം വെട്ടറിൽ കടന്നു വന്നു, അല്ലെങ്കിൽ ചേസിൽ കടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നുമായില്ല. നമ്മുടെ ബേസ് ഒരിക്കലും നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറയുന്നു, പിന്നാകാരത്തിലായിരുന്നപ്പോൾ എന്നെ കണ്ണു നിന്നെ കാട്ടു. അവൻ നമ്മെ കണ്ടതുകൊണ്ടാണ് ഈ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നത്. എന്റെ അപ്പന പൈസലോ ഹല്ലേലൂയ സീമയോ സഹായം മകൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ യേശുവിന്റെ പൈതലിന് പറഞ്ഞു എനിക്ക് അഭിമാനം എന്ന് ദൈവത്തിന്റെ സ്തോത്രം. കാരണം എനിക്ക് ഈ കറുത്ത പുസ്തകം എന്റെ കൈകളിലെടുത്തോ അന്ന് മുതൽ എന്റെ കർത്താവിനെ അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് ലക്ഷയില്ല. ഈ ദേശത്ത് പൈസലോ പരസ്യമായിട്ട് എന്റെ സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ അഭിമാനത്തോടെ അനിൽകുമാർ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അത്രമാത്രം എന്റെ കർത്താവിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തവരാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. ഹല്ലേലൂയ. വളരെ പ്രതികൂലങ്ങൾ, വളരെ കഷ്ടങ്ങൾ. എത്രമാത്രം കൂട്ടത്തിനും തകയുന്നില്ല. അവരത് ദാരിദ്ര്യം ഓരോ ദിവസം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹല്ലേലൂയ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. 2 സമയത്ത് നാമം ചൊല്ലിക്കുന്ന സ്വഭാവപ്പെട്ട ഹല്ലേലൂയ. രാവിലെയും വൈകിട്ടും എന്റെ ഭവനത്തിൽ നാമം ചൊല്ലിക്കും. വളരെ ഭക്തിയോടെ ഞങ്ങളെ വളർത്തി. ദൈവത്തിന്റെ സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ വാദത്തിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാർ പറയാറുണ്ട്, ഇത് ഇത്ര മനോഹരമായി പാടുമെങ്കിൽ ബൈസലോ ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ, പെന്തക്കോസ്റ്റ് ആയിരുന്നെങ്കിൽ എന്ന് മാത്രമേ ആരാധിച്ച് പ്രാർത്ഥിച്ചേനെ എന്ന് പെന്തക്കോസ്റ്റ് പറയുമായിരുന്നു. എന്റെ പെന്തക്കോസ്റ്റിന്റെ ആഴമോ വിശ്വാസത്തിന്റെ ആഴമോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ മുൻപോട്ട് ദിവസങ്ങൾ കടന്നുപോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ചെറുപ്പം മുതലേ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കരസ്ഥമാക്കണം. കാരണം എന്റെ ഭവനത്തിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റണം. അവസ്ഥയ്ക്ക് ഒരു പുതുക്കം വേണ്ടത് വലിയൊരു ആഗ്രഹമായി മാറി. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. ക്രൈസ്തലോട് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് എന്റെ 3 സഹോദരിക്ക് ഒരു വിവാഹം നടന്നു. എന്റെ 2-ാമത്തെ സഹോദരി ക്രൈസ്തന്റെ 19 വയസ്സുവരെയും കൂട്ടുകാരാണ് നടന്നത്. ഹല്ലേലൂയ. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഒരു ലോൺ എടുക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ എന്റെ 2-ാമത്തെ സഹോദരി കാരണം വളരെ സുന്ദരിയാണ്, ഞങ്ങളുടെ മക്കളുടെ ഏറ്റവും സഹോദരി അവൾക്കാണ്. ഹല്ലേലൂയ. അവളെ കണ്ടപ്പോൾ അവർക്ക് ബാങ്ക് മാനേജർക്ക് മനസ്സിലായി തോന്നി. ആ മനുഷ്യനെ ഒരു നിമിഷം എഴുതിക്കൊണ്ട് പേപ്പറെല്ലാം വെച്ചിട്ട് ഇവളെ കണ്ട് കുറിച്ചു നോക്കാൻ ഇടയാകും. കൂട്ടിൽ നീങ്ങി വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ട ഹല്ലേലൂയ ഹൃദയമുള്ള ആ മനുഷ്യൻ പൈസലോ കുറിച്ചു നോക്കിയിട്ട് അവളുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വാങ്ങും? ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ലോൺ എടുക്കാൻ വന്ന 1000 രൂപയുടെ ലോൺ എടുക്കാൻ ഞങ്ങൾ ചെന്നതാണ്. പൈസലോ ഹല്ലേലൂയ. അതിന്റെ കീഴിൽ മാനേജർ പറഞ്ഞു, നിനക്ക് നടക്കണമെന്ന് ആഗ്രഹമുണ്ടോ ചോദിച്ചു. ഈ മനുഷ്യൻ ഇവിടെ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് നടക്കത്ര മാത്രമാണെന്ന് പറഞ്ഞു. ക്രൈസ്തലോ പ്രിയമുള്ളവരെ, കണ്ണില്ലാത്തവരെ അറിയാം കണ്ണിന്റെ വിഷമം, കാലില്ലാത്തവരെ അറിയാം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വിഷമം. ക്രൈസ്തലോ നമുക്കൊരു ചെറിയ മുറിവേറ്റാൽ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ക്രൈസ്തലോ അങ്ങനെയെങ്കിൽ അവരുടെ 19 വയസ്സ് വരെയും പുറത്ത് അല്ലെ പുറം ലോകം എന്താണെന്ന് കാണാൻ കഴിയാതെ അല്ലെ 19 വർഷക്കാരൻ നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ക്രൈസ്തലോ ആ ഡോക്ടർ ആ മനുഷ്യന് ഒരു ഡോക്ടറുമായി പരിചയപ്പെടുത്തി. അങ്ങനെ ഞങ്ങള് ഡോക്ടറെ പോയി കണ്ടു. ആ മനുഷ്യൻ നേരത്തെ നിന്ന് പഠിച്ചിട്ട് വന്നാണ് അവൾ. ആ ഡോക്ടർ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ ചെയ്യാം, അതുകൊണ്ട് പൈസലോ ഇത്രത്തോളം രൂപയുടെ ചിലവുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾക്കുണ്ടായ ഞങ്ങളുടെ സ്വത്തും ഞങ്ങൾക്കത്ര സ്വർണ്ണം ഉണ്ട് അതെല്ലാം ഞങ്ങൾ വിറ്റു. ഹാലലുവി, കാരണം ഒരാളുടെ ഭാവിയാണുള്ള ആവശ്യം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ട് പൈസലോ ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. ദൈവത്തിന്റെ സൗകര്യമുള്ളവരെ, എന്റെ ജീവിതത്തിൽ എനിക്കതിന് വലിയ ഭാഗ്യമാണ്. കാരണം മുൻപോട്ട് കടന്നു വരുമ്പോൾ എന്റെ മാതാവ് വളരെ വൈകരോ ശാരീരികമായി ക്ഷീണിച്ചും രോഗിയായിട്ടുകൊണ്ടിരിക്കുന്നു. നാളികളൊരു ഭാരമാകരുതല്ലോ, അത് മാതാവ് മരിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു നന്മ കണ്ടു വേണം മരിക്കാൻ. അത് ഹൃദയത്തിന് വലിയ ആഗ്രഹമായിരുന്നു, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തു. വൈസരോൾ വേണ്ടതായിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും എന്റെ അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ ചെയ്തു. എന്നാൽ പ്രിയമുള്ളവരെ, ഓപ്പറേഷൻ ചെയ്ത് 90 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. 91-ാം ദിവസം ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷകരാണ് കൊണ്ടുവന്നതെങ്കിലും ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാം പൈസലോ അസ്ഥാനത്തായിപ്പോയി. കാരണം 90-ാം ദിവസം അവിടെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവിടെ ഭാര്യ നീണ്ടിരിക്കണം, അല്ലാതെ പൈസലോ ഹാലലുയ്യ ഒരിക്കലും അവർക്ക് നടക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. പൈസലോ ഹാലലുയ്യ വളരെ ഞങ്ങളുടെ ഹൃദയം തകർന്നു. ഹാലലുയ്യ ഞങ്ങൾ ഇനി എങ്ങനെ പ്രാർത്ഥിക്കും, എങ്ങനെ ആരാധിക്കും, ഇനി എങ്ങനെ ദൈവത്തെ വിളിക്കും? പൈസലോ ഹാലലുയ്യ ഇത്രത്തോളം ഭക്തി മുഴുവൻ വിളിച്ചിട്ടും എന്തുകൊണ്ട് ഭവനത്തിന്റെ വിടുതൽ കാണുന്നില്ല? ഇതൊരു വലിയ ചോദ്യചിഹ്നമായി മാറി. പൈസലോ അനേകയാൾക്കാർ ഞങ്ങളെ സൂചിച്ചു, സ്വന്തം ജനങ്ങളെല്ലാം ഞങ്ങളെ തള്ളി. ഹാലലുയ്യ ഇനി നിങ്ങൾക്ക് ഇതിന് മതിയായ ചോദിച്ച് പലരും ഞങ്ങളെ പരിഹസിച്ചു. പൈസലോ ഹാലലുയ്യ എല്ലാ സഹിച്ചെന്റെ അമ്മ പൈസലോ അതൊന്നും മിണ്ടിയില്ല. ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. എന്നാൽ ഹാലലുയ്യ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. വീണ്ടും അദ്ദേഹം കൈമലത്തിട്ട് പറഞ്ഞു, എന്നെ കൊണ്ടാകാമെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലാതെ പറഞ്ഞു. പൈസലോ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം സ്ഥലത്തായി. അങ്ങ് ആകെ തകർന്നു. ജീവിതത്തെ ഒരിക്കൽ കൂടി അവർക്ക് നിരാശ കടന്നുവന്നു. ഇനി അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ ചിന്തിച്ചു. എന്തിനാണ് ഞാൻ ഇവർക്ക് ഭാരമാകുന്നത്? പൈസലോ എന്തിനാണ് എന്നെ കൊണ്ട് ഇത്ര വിഷമം സഹിക്കുന്നത്? ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിൽ, എനിക്കൊരു മാരക രോഗം പിടിച്ചിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും അവൾ അവിടെ തന്നെ പ്രവർത്തന സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഹാലലുയ്യ ദിവസങ്ങൾ പിന്നെ മുൻപോട്ട് കടന്നുപോയി. ഞങ്ങളെ വിദ്യാഭ്യാസം ജയിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഹാലലുയ്യ ഞാൻ ഒരു ചെറിയ ജോലിക്ക് വേണ്ടി അനേകിടങ്ങളിൽ പോയി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പൈസലോട് എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പാസ്സായി കഴിഞ്ഞവനെ പൈസലോ പെട്ടെന്ന് തന്നെ ഒരു ജോലിക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. എന്നാൽ ഒരു മാത്രം എനിക്ക് എടുത്തോളമില്ല. ഹാലലുയ്യ അങ്ങനെ ഇരിക്കെ ഭവനത്തിൽ വലിയ നഷ്ടമായി. എന്റെ മാതാവ് ഞങ്ങളെ കൂലിപ്പണി ചെയ്ത് പറത്തുള്ള വളർത്തി. ഹാലലുയ്യ ഈ വനത്തിലെ തളർന്നു പോകുന്ന അവസ്ഥയിൽ പലപ്പോഴും രാത്രിയിൽ നാക്ക് വെളിയിലേക്ക് വന്ന് മരിച്ചു പോകുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ തുടർന്നു. കാരണം സഹോദര വിഷയം അങ്ങനെ പിതാവ് ഇനി യാതൊരു തരത്തിലും യാതൊരു മറുപടിയും ഇല്ല. ഇത് അവസ്ഥകൾ കഷ്ടതയുടെ ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു വലിയ രേഖ ഞങ്ങളുടെ മുമ്പിൽ നടന്നു. ഇതിനെന്തൊരു നീക്കവും ഉണ്ടാകും എന്ന് ഞങ്ങൾ വളരെ ചിന്തിച്ചു. എന്നാല് ദൈവത്തിന്റെ സ്തോത്രം, ഹാലലുയ്യ. പ്രിയമുള്ളവരെ, ആ രാത്രി പലപ്പോഴും രാത്രികളില് ഹാലലുയ്യ മരം അനുഭവപ്പെട്ടിട്ട് ശരീരം പോച്ചു പോകുന്ന അനുഭവത്തിൽ എന്റെ മാതാവിന് സംഭവിക്കുമ്പോൾ ഞങ്ങൾ ഹൃദയം വളരെ വേദനപ്പെടാറുണ്ട്. ഭാവേ, ഈ ഞങ്ങൾ അന്ന് ഭഗവാന്മാരെയും ദൈവമാരെയും ദൈവന്മാരെയും അന്ന് വിളിക്കുന്ന ദൈവന്മാരെയും ദൈവമാരെയും വിളിച്ചിട്ട് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ട് ഇതിലൊരു നീക്കപ്പോ കൊണ്ടാകുന്നില്ല, എന്തെല്ലാം ഞങ്ങൾ ചെയ്യൂ. എന്നാൽ ദിവസങ്ങൾ പിന്നെ കടന്നുപോയി. ഇൻജക്ഷൻ ചെയ്യാനായിട്ട് സ്ഥലത്തെ ഇനി സ്ഥലമൊന്നുമില്ല. എല്ലാ തരത്തിലും ഞങ്ങൾ കഷ്ടതയുടെ നടുവിലായി. അവസാനം പൈസലോ ഞാൻ വിചാരിച്ചു, ഇനി എനിക്കൊരു ജോലി കിട്ടിയിട്ട് ഒരു നന്മ അനുഭവിച്ചിട്ട് ഇവരുടെ ഭാവി എങ്ങനെയാകും, മാതാവിന് സുഖം അനുഭവിക്കും, ഒരിക്കലും ഉണ്ടാകത്തില്ല. ജീവിതത്തിൽ നിരാശ പിടിച്ചു. പൈസലോ ഹാലലുയ്യ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ഇവരുടെ മുത്ത സഹോദരി, ഞങ്ങൾ രണ്ടുപേരും പലയിടങ്ങളിൽ പോയി ദൂഷണമൊക്കെ പഠിപ്പിച്ചാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. എന്നാൽ ദിവസങ്ങൾ അങ്ങനെ മുൻപോട്ട് കടന്നുപോയി. കാര്യങ്ങൾക്കൊന്നും ക്രമീകരണമാകുന്നില്ല. അങ്ങനെ ഇരിക്കെ പൈസലോ ഹാലലുയ്യ ഞാൻ അടുത്തുള്ള പെന്തക്കോസ്താവ് വീട്ടില് ട്യൂഷൻ പഠിപ്പിക്കാനുള്ള കടന്നു വേണ്ടിയായി. അങ്ങനെ ഇരിക്കെ പല ഹിന്ദുക്കളും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥകൾ കേൾക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ അവിടെ കടന്നു ചെന്നപ്പോൾ പലപ്പോഴും ഞങ്ങൾ കേട്ടിരിക്കുന്നത് വിശ്വാസികളായി നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ആ ഭവനത്തിൽ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് അവർ ആഹാരം കൊടുത്ത് കണ്ണടിച്ചിരുത്തി ഫോട്ടോ എടുപ്പിച്ചിട്ട് അമേരിക്ക അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പണം കിട്ടും. അങ്ങനെയാണ് ഇവർക്ക് പണം ഉണ്ടായി ഞങ്ങൾ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ അവിടെ പോകാൻ ബുദ്ധിമുട്ട് തോന്നി. എങ്കിലും അവസാനം കടന്നില്ലേ എന്ന് വിചാരിച്ച് അവിടെ പോയി. ഒരു 1.5 വർഷത്തോളം ട്യൂഷൻ എടുത്തു. ഇവർ 6 വയസ്സുകാരൊരു കൊച്ചുകുട്ടി അവിടെ അവനെ ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുക. പലപ്പോഴും ഇവരെന്നോട് അവിടെ ഇരിക്കുമ്പോൾ അവസാനം പറഞ്ഞുകൊണ്ട് ഇവരോട് പറയാറുണ്ട്, എവിടെയായി കുറുകൊടുന്നത്, എവിടെയായി ഈ അമ്പലത്തിൽ പോകുന്നത്. സത്യം വാസ്തവമായിട്ട് അറിയണമെങ്കിൽ ദൈവവചനം ബൈബിൾ എടുത്തു വെച്ച് വായിക്കണം. ഈ 6 വയസ്സുകാരന്റെ സാക്ഷ്യം എന്റെ ജീവിതത്തെ പലപ്പോഴും തട്ടി ഉണർത്താറുണ്ടായിട്ടുണ്ട്. എങ്കിലും എനിക്ക് അവിടെ സമർപ്പിക്കാൻ തോന്നിയില്ല. എന്നാൽ പൈസലോ ദിവസങ്ങൾ പിന്നെ കടന്നുപോയി. ഞാൻ വളരെ ഭക്തനായി തന്നെ ഞാൻ ജീവിച്ചു പോകുന്നു. എന്നാൽ ഹാലലുയ്യ 1.5 വർഷങ്ങളോളം അവിടെ പോയി പഠിപ്പിച്ചു. അവിടെ പോകുമ്പോഴേ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാതൊരു കാരണവശാലും സുവിശേഷം പറയാൻ പാടില്ല. കാരണം ജീവിതത്തിലേക്ക് എല്ലാ വഴികളും പോയി, ഇനി അവിടെ ചെന്നുകൊണ്ടെന്ന് പ്രയോജനം. അതുകൊണ്ട് 1.5 വർഷം അവിടെ പഠിപ്പിച്ചു. സുവിശേഷം ഒന്നും പറഞ്ഞില്ല. അവർ പറയാൻ ആഗ്രഹിച്ചാൽ ഞാൻ ചെവിക്കൊണ്ടില്ല. പൈസല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലരും സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ അത് കേൾക്കാനായിട്ട് ഒരിക്കൽ പോലും ഞാൻ ചെവി കൊടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ എന്റെ ജീവിതം വീണ്ടും നിരാശകൾ കടന്നു വന്നിട്ട് എനിക്കൊരൊറ്റ വിശ്വാസം ഹാലലിയ ഭാരമായി മാറി എന്റെ ജീവിതം. ഹല്ലേലൂയ, ഇരട്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് കടന്നുപോയി. മരിക്കണം, 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 ഈ ഒരൊറ്റ ചിന്തയായി. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ അന്യോന്യം, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലാത്ത അനുഭവങ്ങൾ. കാരണം ഒരാളുടെ വാക്ക് മറ്റൊരാൾക്ക് പിടിക്കത്തില്ല. അതുപോലെ ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്തില്ല അനുഭവങ്ങൾ കടന്നു വന്നു. അങ്ങനെ ആകെ നിരാശയായി രാത്രിയിൽ തങ്ങി വെക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, നായ്ക്ക് കൊടുക്കുന്ന പോലെ വേണമെങ്കിൽ എടുത്ത് കഴിക്കും. ആർക്കും വേണ്ട, എല്ലാത്തിനോടും വിരക്തിയായി മാറി. അങ്ങനെ ജീവിതത്തിൽ നിരാശയും നിൽക്കുമ്പോൾ എന്റെ മാതാവ് കഷ്ടതയും കഷ്ടം സഹിച്ച സഹിഷ്ണതയോടെ കുഞ്ഞുങ്ങൾ എത്രത്തോളം വളർത്തി. പലപ്പോഴും എനിക്ക് വൃത്തി അത്രയുള്ളൂ, നമുക്ക് മരിക്കണം. ക്രൈസ്തലോട് ഹാലലി. അങ്ങനെ ജീവിതത്തിൽ ചിന്തിച്ച് ചിന്തിച്ച് ഒടുവിൽ ഞാൻ കണ്ടെത്തി ആത്മഹത്യ. ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഭവനം ക്രൈസ്തലോട് എനിക്ക് ഇവനെ അറിയണ്ട. ഒന്നുകിൽ അവരും അതുപോലെ തന്നെ ചെയ്തോളൂ, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ തീർന്നല്ലോ. ഇതായിരുന്നു എനിക്ക് അവസാനം ക്രൈസ്തലോട്. അങ്ങനെ ഒടുവില് ഞാൻ ഈ ആത്മഹത്യ ശ്രമത്തിന് വേണ്ടി പല പല ദിവസങ്ങൾ ഞാൻ പല വഴികൾ ചിന്തിക്കാറുണ്ട്. എങ്ങനെ മരിക്കണം, എങ്ങനെ മരിക്കണം. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ദിവസങ്ങൾ മുഴുവൻ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടെ കൂടെ പഠിച്ച അവിടെ അടുത്തൊരു പയ്യനുണ്ട്. അതിന് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി. ഒരിക്കലും ഒരു രാത്രിയിൽ അവൻ ശരീരത്തിൽ പോയി തലവെച്ചു. ക്രൈസ്തലോട് ചിതറി അത് അനേക മാസങ്ങളായിട്ട് ഒരു പ്രഭാതത്തിൽ അവന്റെ ശവശരീരം കിടക്കാനിടയായി. ഇത് എന്റെ ജീവിതത്തെ എന്നെ വളരെ ക്രൈസ്തലോട് തട്ടിയുണർത്തി. കാരണം ഇത്രത്തോളം അതവിൽ ജീവിക്കുന്ന ആ കുടുംബത്തില് അവരുടെ മകൻ ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഞെരിക്കത്തോണ്ട് ചെയ്തുകൂടാ. ഇതൊരു ചോദ്യചിഹ്നമായി മാറി. പിന്നെ ചില ദിവസങ്ങൾ കടന്നുപോയി. എന്നെ ഒരു വലിയ സത്യം ഭരിച്ചുകൊണ്ടിരുന്നു, മരിക്കണം, മരിക്കണം, മരിക്കണം. ക്രൈസ്തലോ, അങ്ങനെ ഞാന് ഒരു രാത്രി കോട്ടയത്ത് ഞാൻ ഭവനത്തിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞാന് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ രാത്രി ഞാൻ സൺഡേ ആ സമയത്ത് ഞാൻ അവിടെ ഇറങ്ങി. ക്രൈസ്തലോ, ഹല്ലേലൂയ, എത്ര മണിയായപ്പോൾ ഞാൻ റെയിൽപ്പാടത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ തകവണം. ഇടയായി, ദൈവത്തിന് സ്തോത്രം. ഞാൻ ദിവസങ്ങൾ കൂടി ഞാൻ ആഗ്രഹിച്ചു. കാരണം എനിക്ക് മരിക്കണം, എനിക്ക് നീ ജീവിക്കണ്ട, അങ്ങനെ ഒരു അവസ്ഥയിലായി മാറി. കാരണം എന്നെ ആർക്കും വേണ്ട. ക്രൈസ്തലോട്, അങ്ങനെ ഞാൻ ആ രാത്രി 8:30 ആയപ്പോൾ ഞാൻ ആ റെയിൽപ്പാടത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയായി. പ്രിയമുള്ളവരെ, ക്രൈസ്തലോട് ഹല്ലേലൂയ, ഞാൻ റെയിൽപ്പാടത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ സീറ്റ് ലൈറ്റുകളെല്ലാം കത്താനിടയായി. പെട്ടെന്ന് ക്രൈസ്തലോട് ഹല്ലേലൂയ വലിയൊരു ചൂടം വിളി കേട്ടു. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണമോ, ക്രൈസ്തലോട് ഹല്ലേലൂയ ഒരു വലിയ പൊടിക്കാറ്റ് പോലെ, ഒരു വലിയ കാറ്റ് അവിടേക്ക് അടിച്ചപ്പോൾ ഈ പരിസരത്തു നിന്നായിട്ടുള്ള വൃക്ഷങ്ങളെല്ലാം ഇളകാൻ തുടങ്ങി. ഒറ്റ മനുഷ്യൻ പോയി ഓടില്ല. ക്രൈസ്തലോ, ഇതിനിടയിൽ നിന്ന് ഒരു വലിയ ശബ്ദം ഞാൻ കേൾക്കാനിടയായി. മകനെ, മകനെ, മകനെ എന്ന് 3 പ്രാവശ്യം ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാനിടയാണ്. ഈ ശബ്ദത്തിന് മുമ്പിൽ എനിക്ക് എഴുന്നേൽക്കാനും കഴിയുന്നില്ല. ക്രൈസ്തലോൺ, മരിക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല. എന്നാൽ ട്രെയിൻ പാടി വരുന്നുമുണ്ട്. ക്രൈസ്തലോൺ ഹല്ലേലൂയ, പെട്ടെന്ന് 2 കാര്യങ്ങൾ എന്നെ തോളിന്മേൽ പിടിച്ചിട്ട് എന്നെ ഒരു നിമിഷം ഏറുന്നേക്ക് എഴുത്തുന്ന പോലെ അനുഭവം ഉണ്ടാകാനിടയായി. ക്രൈസ്തലോൺ ഹല്ലേലൂയ, ഈ ആരാണ് ഈ പറഞ്ഞതെന്നോ, ഈ ശബ്ദം എവിടുന്ന് വന്നെന്നോ, ഈ കരം എവിടുന്നാണെന്നോ എനിക്ക് നാം ഒരിക്കലും അറിയത്തില്ല. ക്രൈസ്തലോൺ, ഈ ശബ്ദത്തിന് മുമ്പിൽ, ഈ കരത്തിന് മുമ്പിൽ എനിക്ക് എന്റെ ശരീരം ആകെ പാടി ഒരു നിമിഷം തളർന്നു പോകാനിടയായി. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്രൈസ്തലോൺ ഹല്ലേലൂയ ട്രെയിൻ കാണി പോയി. ഞാനും ട്രെയിനും കൂടി ഏകദേശം 1 മില്ലിമീറ്റർ എന്ന് വേണേ പറയാം. അത്രമാത്രം ഒരു അകലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എനിക്കൊന്നും സംഭവിച്ചില്ല. അതിന് ലാസ്റ്റ് പോകി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കരം വിടുവാനിടയായി. കാറ്റും നിലച്ചു. ക്രൈസ്തലോൺ, പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഒരു ധീരി ഉണ്ടായി. ഇത് സംഭവിച്ചതാണോ, ഇത് സത്യമാണോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നു? എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം ഓർത്തു. പെട്ടെന്ന് ഞാൻ ആ ട്രെയിൻ പാതത്തിൽ നിന്ന് പെട്ടെന്ന് ഓടി ഞാൻ എന്റെ ഭവനത്തിലെത്തി. 2.5 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ ഓടി എത്തി കഴിഞ്ഞപ്പോൾ എന്റെ ഭവനത്തിൽ ഒരു വശത്ത് അവർ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഞാൻ അവിടെ വന്നു. ആരെയും ശല്യം ചെയ്തില്ല. ഞങ്ങളുടെ വീട്ടിൽ പൂജ വെച്ച് ഞാൻ നിറച്ചു വെള്ളമുണ്ട്. ഈ പൂജയോട് ഞാൻ എടുത്ത് കുടിച്ചു. എനിക്കെന്നാ എന്തോ എന്നെ എന്റെ പിറകിൽ എന്റെ മുൻപിലൊക്കെ ട്രെയിൻ വരുന്നതായിട്ട് എനിക്കൊരു വല്ലാത്തൊരു ഭീതി എന്നെ ധരിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കഴിയില്ല. പിറ്റേ ദിവസം എന്നെ ശരീരമാകെ ചൂട് പിടിച്ച് ഞാൻ പനിയായിട്ട് കിടക്കാനിടയായി. അതിന്റെ പിറ്റേ ദിവസം വീണ്ടും അങ്ങനെ കഴിഞ്ഞു. ഞാൻ 3 ദിവസം പിന്നെ ആ കൂട്ടി പഠിപ്പിക്കാൻ തക്കവണായിട്ട് ആ ഭവനത്തിലേക്ക് കടന്നുപോയി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ കാളുണ്ട്. അവിടെ നിറച്ച ആൾക്കാര് ഇതുപോലെ കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുകയാണ്. ഞാൻ അവിടെ കടന്നിരുന്നപ്പോഴത്തേക്ക് ഒന്നേ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, എന്നെ ട്യൂഷനില്ല, കാരണം ഇതൊരു കോട്ടേജ് മീറ്റിംഗ് വെക്കാൻ പോവാന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു ഡോക്ടർ ആ മനുഷ്യനെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഇന്ന് ഇവിടുത്തെ ഒരു കൂട്ടായ്മയ്ക്കായിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ല, ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞു. എന്നാൽ ആ മനുഷ്യന് എന്നെ പിന്നെ നിർബന്ധിച്ചതിന്റെ വെളിച്ചത്തില് ഞാൻ അവർക്ക് ഒരു മലയാളി മനുഷ്യൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് രാത്രിയിൽ ആ കൂട്ടായ്മയ്ക്കായിട്ട് അവിടെ കടന്നു വരുന്നു. ഇതുപോലെ ഭയങ്കര ആളാണ്, നിറച്ച ആൾക്കാരിക്കുന്നതിനെ കുറിച്ച് ആത്മാവിൽ നിറഞ്ഞ ജനമെല്ലാം അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഈ ലോകം തോന്നുന്നു, ഈ സ്ഥലത്തിനായിട്ട് എന്നെ ആരും കാണണ്ട എന്ന് വിചാരിച്ചൊരു കത്തൽ അവിടെ അതിനെ മറയിട്ടിരുന്നു. എന്നാൽ അവിടെ ഇരുന്ന് ശുശ്രൂഷിച്ചത് ഒരു പ്രവാചകനല്ല, ഒരു സാധാരണ ദൈവദാസൻ മാത്രമായിരുന്നു. ക്രൈസ്തലോൺ, ആ മനുഷ്യൻ ആത്മാവിന്റെ നിറവിൽ തുറക്കേണ്ട ദൈവത്തിന്റെ ശുശ്രൂഷത്തിരുന്നു. ആരും കണ്ണുകൾ തുറക്കുന്നില്ല. എന്നാൽ എനിക്ക് വേണ്ടി അന്ന് രാത്രികാലം സ്വർഗം അവിടെ ഇറങ്ങുന്നത് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ആ മനുഷ്യൻ ആത്മാവിൽ നൃത്തം ചെയ്തുകൊണ്ട് ഞാൻ പറയാനിടയായി. ഒരു മനുഷ്യൻ, ഒരു ജീവിതം ഇന്ന് രാത്രികാലം ദൈവത്തെ പരീക്ഷിപ്പാൻ നടന്നുവന്നിരിക്കുന്നു. പിന്നെയും ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ മനുഷ്യനെ തുറച്ചു നോക്കി. വീണ്ടും ആ മനുഷ്യൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ശക്തി രാത്രികാലം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം നീ സമർപ്പിക്കുമെങ്കിൽ നിനക്കൊരു ഭാവിയുണ്ടെന്ന് പറയാനിടയായി. എന്നാൽ എനിക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ആ മനുഷ്യനെ ആത്മാവിൽ അങ്ങ് തുറച്ചു. ജനമെല്ലാം ആത്മാവിൽ നിറയെ. പെട്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു, കഴിഞ്ഞ രണ്ട് രാത്രികൾക്ക് മുമ്പ് നിന്റെ ജീവനെ ഒടുക്കി കളയുമാണ്ടാക്ക വേണം. നീ കൊളുത്തിട്ട വാഹനത്തിന് മുമ്പിലേക്ക് കടന്നുപോയപ്പോൾ എന്റെ കരമാണ് നിന്നെ പിടിച്ചത്, എന്റെ ശബ്ദമാണ് നിന്നെ കേൾപ്പിച്ചത്. വ്യക്തമായി വ്യക്തമായ ആലോചനയുടെ മുമ്പിൽ എനിക്ക് ഞാൻ ആ മനുഷ്യനെ എനിക്ക് ഇവരെ അടയ്ക്കാതെ ഞാൻ തുറച്ചു നോക്കി. ഈ മനുഷ്യന്റെ കരമാണോ, ഈ മനുഷ്യന്റെ ശബ്ദമാണോ? എന്നാൽ ഈ മനുഷ്യന്റെ ശബ്ദമല്ല, ഈ മനുഷ്യന്റെ കരവുമല്ല. ബൈസലോൺ എന്തോ ഒരു വലിയ ശക്തി എന്റെ പേരിൽ കടന്നു വരാൻ ഇടയായി. എന്നാൽ എനിക്ക് അത് രാത്രികാലം പ്രിയമുള്ളവരെ സമർപ്പിക്കാൻ ഇടയായില്ല. കാരണം എന്റെ ഹൃദയം അത്രമാത്രം കഠിനപ്പെട്ടാണിരുന്നത്. കാരണം ഞാൻ ഇത്രത്തോളം ഭക്തനായതും എന്തുകൊണ്ട് ബൈസലോൺ ദൈവം ഞങ്ങൾക്ക് ഒരു നന്ദി ഒരുക്കുന്നില്ല? ബൈസലോൺ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒന്നര വർഷക്കാരെ സുവിശേഷം പറഞ്ഞിട്ട് കേൾക്കാത്ത സ്ഥാനത്ത് പിറ്റേ ദിവസം മുതൽ സുവിശേഷം കേൾക്കാൻ തുടങ്ങി. ഞാൻ അവസാനം ഇങ്ങനെ ഒരു ദൈവത്തിന്റെ തീരുമാനമെടുത്തു. ജീവിക്കുന്ന കർത്താവുണ്ടെങ്കിൽ, ജീവിക്കുന്ന ഒരു ക്രിസ്തുണ്ടെങ്കിൽ, പ്രൈസലോൺ ലോകത്തിൽ ആരെയും കാണിച്ചിട്ടില്ലാത്ത അദൃശ്യമായ അടയാളങ്ങൾ നൽകിയാൽ ക്രിസ്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം. അങ്ങനെ ദൈവത്തിനൊരു തീരുമാനമെടുത്തു. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ഒറ്റയാഴ്ചകൾ കഴിഞ്ഞു, ദൈവം അഞ്ച് ദർശനങ്ങൾ എന്നെ നിറച്ചു. പ്രൈസലോൺ അഞ്ച് ദർശനം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യവും ശക്തമായ ദർശനങ്ങളായി. ദർശനങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം എങ്കിൽ ഞാൻ ഒരു വിഷയം മാത്രം പറയാം. അവിടെ ഈ സഹോദരിയുടെ ഭവനത്തിലെ സഹോദരിയുടെ ഒരു മൂത്ത ആങ്ങളുണ്ടായിരുന്നു. അയാൾ ഭയങ്കര ഉഴപ്പനായിരുന്നു. എന്നാൽ ഇദ്ദേഹം രക്ഷിക്കപ്പെട്ട് ദൈവത്തിലേക്ക് അന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ വളരെ വിശുദ്ധനായി ജീവിച്ചു. ഈ മനുഷ്യന് ഒരു വെള്ളിയാഴ്ച കാലം പകല് ഒരു മണിയാകുന്ന സമയത്ത് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള താഴെ വീഴുന്നിങ്ങനെ കണ്ടു. എന്നിട്ട് ഇങ്ങനെ 6 ദിവസം കൂടെ ഹോസ്പിറ്റലിലാക്കിയിട്ട് അയച്ചു വാണെങ്കിൽ ഇട്ടു. 6 ദിവസം ഇങ്ങനെ പുറത്തിറക്കി കഴിയുന്നത് പുറത്തിറക്കി കഴിഞ്ഞ് ഭർത്താവിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പെട്ടെന്ന് ഒരു വേദന വന്നിട്ട് അദ്ദേഹം മരിച്ചുപോയ വിഷയം ഞാൻ ഇങ്ങനെ കണ്ടു. എന്നിട്ട് ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നത് KLK 61-15 എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് കളർ അംബാസഡർ കാറിലാണ് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം പേഷ്യന്റ് വ്യക്തമായി സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ രാത്രി കാണുകയാണ്. എന്നാൽ ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. ഞാൻ ഈ വിവരങ്ങളൊക്കെ പലരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്. എന്നാൽ ആ ദിവസം ഞാൻ കാത്തിരുന്നു സംഭവിക്കുകയല്ലോ എന്ന് അറിയാൻ തക്കവണ്ണം. എന്നാൽ പ്രിയമുള്ളവരെ, ഒരൊറ്റ സെക്കൻഡ് പോലെ മാറ്റം വന്നില്ല. അതുപോലെ സംഭവിക്കാനിടയായി. ആ കാറിൽ തന്നെ കൊണ്ടുവരാനിടയായി. ആ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി 6 ദിവസം ഞാൻ പുറത്തെടുത്തു. അവിടെ ഭർത്താവിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു വേദന അവിടെ വെച്ച് മരിക്കാനിടയായി. ഇതുപോലെയുള്ള 5 ദർശനങ്ങൾ, 5 വ്യക്തികളെ കുറിച്ച്, 5 പേര് പെന്തക്കോസ്തുകാരാണ്, 5 വ്യക്തികളെ കുറിച്ചുള്ള ദർശനങ്ങൾ എനിക്ക് രാത്രികൾ തരാൻ തുടങ്ങി. എന്നാൽ എനിക്ക് രാത്രികൾ രാത്രി ആവുമ്പോഴേക്ക് ഭീതിയാണ്, രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. ഈ വിഷയങ്ങളാണ് കിടക്കുന്നത്. അങ്ങനെ പ്രൈസലോണ് ഓരോ ദിവസങ്ങൾ പോലും കടന്നു പോകുമ്പോൾ വിശ്വാസികളായി കിടക്കുന്ന ആൾക്കാർ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മരിക്കാൻ വേണ്ടിയുള്ളവരാണല്ലോ എല്ലാവരും. ഇവരൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രാത്രി തന്നെ ഓടി വരാറുണ്ട്, എല്ലാം കണ്ടോ എന്നറിയാം. പക്ഷെ അവരെ കുറിച്ചൊന്നും ഞാൻ കണ്ടില്ല. എന്നാൽ ദൈവം എന്നെ കാണിക്കേണ്ട വ്യക്തികളെ കുറിച്ച് കാണിച്ചു. 5 ദർശനം തന്നു. 5 ദർശനം വളരെ കൃത്യമായി. എന്നാൽ ഒരു രാത്രിയില് എനിക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. 5 ദർശനം കണ്ടു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കിടന്നുറങ്ങുമ്പോൾ രാത്രി ഞാൻ അറിയാതെ എന്റെ ആഗ്രഹത്തിൽ ഒരു ശബ്ദം ഉണ്ടായി. എന്റെ കർത്താവേ, ഞാൻ ഇന്ന് രാത്രി എങ്ങനെ കിടക്കുന്നു? കെട്ടിയവൻ, വെള്ളയുടെ സദസ്സനായ ദൈവം അന്ന് രാത്രി കാലം എന്നെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസലോൺ, രാത്രി 1:30 ആകുമ്പോൾ ഒരു നിലയങ്ക് ധരിച്ച തേജസ് ഒരു മനുഷ്യൻ മുമ്പിൽ കടന്നു വരുമ്പോൾ എനിക്ക് എന്റെ കണ്ണുകളെ തുറക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം അഗ്നിയാണ് എന്റെ കണ്ണുകളിൽ. പ്രൈസലോൺ, ആ കണ്ണുകൾ എന്നെ നോക്കുമ്പോൾ ഞാൻ ആകെ ചാമ്പലായി പോകുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അവന്റെ കരം എന്നെ തൊട്ടു. പ്രൈസലോൺ, അവൻ പറഞ്ഞു, നീ എന്നെ വിളിച്ചു, ഞാൻ അതുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന യേശു അത്രയെന്ന് ആ രാത്രി കാലം സംസാരിക്കാൻ രാത്രി 1:30 ആയപ്പോൾ എന്റെ കിടക്കയിൽ എഴുന്നേറ്റ് എന്റെ യേശുവിനെ എന്റെ ഹൃദയം അതിൽ പൂർണ്ണമായി വിട്ടുകൊടുക്കാനായിട്ട് ഇടയാക്കി. ദൈവത്തിന്റെ സ്തോത്രം. അന്ന് രാത്രി 1:30 ആയപ്പോഴാണ് സംഭവിച്ചത്. എന്നാൽ പ്രൈസലോൺ, ആ 1:30 എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസമായിരുന്നു. പ്രൈസലോൺ, എന്നാൽ പിറ്റേ ദിവസം ഞാൻ കഥകളെല്ലാം ആ സഹോദരിയോട് ഇരുന്ന് പറഞ്ഞു. പ്രൈസലോൺ, ഞാൻ ആദ്യമായിട്ട് ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. ഞാൻ അവിടെ കടന്നു നിന്നിരുന്നു. 3 ചർച്ചകാർ ചേർന്ന് ഒരു ഭയങ്കര ഉപവാസപ്രാർത്ഥന നടത്തുക. ഞാൻ ഏറ്റവും ബാക്ക് സൈഡിൽ വന്നിരുന്നു. ഹല്ലേലൂയ. ഒരു കൊച്ചു കൊണ്ടുകൊടുത്ത് പ്രൈസലോൺ, ഒരു മനേഷ്യത്തോട് ഞാനൊന്നും അല്ലാത്ത രീതിയിൽ പോയി പുറകിലിരുന്നു. എന്നാൽ ഹല്ലേലൂയ, അന്ന് പകൽക്കാലം ഒരു ദൈവദാസനോട് കടന്നു വന്നിരുന്നു. ആ മനുഷ്യൻ 115 സങ്കീർത്തനമെടുത്ത് വ്യക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പൈസലോൺ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും പൈസ ശ്വസിക്കുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. വ്യക്തമായുള്ള ദൈവവചനം ഹാല വിഗ്രഹങ്ങൾ എന്താണെന്ന് അത് വ്യക്തമാക്കി തരുവാൻ അതുകൊണ്ട് ഇടയാക്കി. പൈസലോൺ ഞാൻ സേവിച്ച, ഞാൻ ആരാധിച്ച ഹാലലു വിഗ്രഹങ്ങൾ പൈസല മനുഷ്യന്റെ കൈവേറിയാണുള്ളതാണല്ലോ, കണ്ണും ചെവിയും മൂക്കും നാക്കും ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കാത്തതാണല്ലോ എന്ന് അന്ന് രാത്രികാലം പൈസല ആ പകൽക്കാലം കേൾക്കുവാനിടയായി. പൈസലോൾ ദൈവത്തിന്റെ സ്തോത്രം അന്നതിന്റെ പൊരുളുകളെ തിരിച്ചറിഞ്ഞന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ വിഷയങ്ങളും കേട്ട് കഴിഞ്ഞ ആ മനുഷ്യൻ അനേകരുടെ നടുവിൽ കൂടി എന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് ഒരു 45 മിനിറ്റ് എന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെല്ലാം വ്യക്തമായി എന്നോട് ദൈവാത്മാവിൽ സംസാരിക്കാൻ തുടങ്ങി. ഹാലലൂയ, എന്റെ പിതാവ് എന്നെ ഇട്ടിട്ട് പോയ നാളെ മുതലുള്ള സംഭവങ്ങൾ ഒരു 45 മിനിറ്റോളം സംസാരിച്ചു. പൈസലോൾ വെറുകണ്ണുകളോടെ ഹാലലൂയ ഒട്ടി ഒഴിയ കണ്ണുകളുമായി ദൈവത്തിന്റെ സ്തോത്രം. അന്ന് ഹാലലൂയ ദൂത് അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ശക്തി എന്നെ മേൽ കടന്നു വന്നു. അത്രത്തോളം ജനത്തിന്റെ നടുവിൽ ഞാൻ എന്നെ തന്നെ എഴുന്നേറ്റ് പൈസലോൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. ഒരു ശക്തി എന്നെ ചാടി എഴുന്നേൽക്കാൻ പ്രേരിപ്പിച്ചു. ഞാൻ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, ഈ യേശുവെ ഞാൻ സ്വന്തം രക്ഷകനായി സ്വീകരിക്കും പറയാനിടയാണ്. ഉറവയുടെയും വലിയ ദിവസമായിരുന്നു അന്ന് പകൽക്കാലം എന്റെ ജീവിതം. പൈസലോൾ അത് ഫെബ്രുവരി 28 ദൈവത്തിന്റെ സ്തോത്രം. അന്ന് പകൽക്കാലം കർത്താവ് യേശുവിനെ ഞാൻ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. ദൈവത്തിന്റെ സ്വന്തം നിങ്ങൾക്കറിയാം, ഒരു നാമധേയ ക്രിസ്ത്യാനിയുടെ നടുവിൽ നിന്ന് വാസ്തവമായിട്ട് പെന്തക്കോസ്ത് ആരാധനയ്ക്ക് തിരിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രതികൂല ചിന്തിക്കുന്നെങ്കിൽ ഒരു ഹൈന്ദവനായിരിക്കുന്ന എനിക്ക് തിരിച്ചാലുണ്ടാകുന്ന പ്രതികൂലം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന മാത്രമേ ഉള്ളൂ. പൈസലോൾ എന്നാൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞു തുളുമ്പതുകൊണ്ട് എനിക്ക് ഇറങ്ങി തിരിപ്പാൻ കഴിയില്ല, പിന്മാറാൻ കഴിയില്ല. പിറ്റേ ആഴ്ച എന്നെ ആരാധനയ്ക്ക് ഞാൻ കടന്നുപോയി. എന്നാൽ ഭവനത്തിന് അക്കമൊക്കെ എന്നെ തടഞ്ഞു. പൈസലോൾ ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ മുൻപോട്ട് ദിവസങ്ങൾ കടന്നു പോകാൻ തുടങ്ങി. എന്നാൽ എല്ലാവരും വിചാരിച്ചത് 1-2 ആഴ്ച ഞാൻ പോയിട്ട് ഞാൻ ഇങ്ങനെ മടങ്ങി വരുമെന്നാണ് വിചാരിച്ചെന്നാൽ കർത്താവിന്റെ അതിവ്യ സ്നേഹം എന്നെ നിറച്ചതുകൊണ്ട് എനിക്ക് പിന്തിരിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. ഹല്ലേലൂയ, 8.5 മാസങ്ങൾ ഞാൻ ഏകനായിട്ട് ആരാധനയിൽ കടന്നു പോയിട്ട് വന്നു. അവസാനം ഒരു ഭവന എന്റെ ഭവനത്തിലെ ഒരു വശത്ത് താമസിച്ചിരിക്കുന്നു, മറുവശത്ത് ഞാൻ പോയി ബൈബിൾ വായിക്കുന്നു. ഹല്ലേലൂയ, അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. ഓരോ പ്രഭാതങ്ങളിലും എന്ത് ചെയ്യണം എന്ന് രാത്രിയിൽ ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചുകൊണ്ടേ. പൈസലോൾ 12 മണി രാത്രിയാകുമ്പോൾ ഒരു കൊച്ചു വിളക്ക് കത്തിച്ചു വെച്ച് ഒരു ബൈബിളും തുറന്നു വെച്ചുകൊണ്ട് ഞാൻ വായിക്കും. പൈസലോൾ നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന് വ്യക്തമായി സ്ക്രീനിൽ കാണിക്കുന്ന പോലെ വിഷൻ എല്ലാം മുൻപിൽ നിന്ന് പ്രത്യക്ഷമാകും. നാളെ സംഭവിക്കാവുന്നതിനെ പറ്റി എനിക്ക് നല്ല ഐഡിയ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്. അങ്ങനെ മുൻപോട്ട് കടന്നുപോയി. എന്നാൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഏകനാ ഇറങ്ങി തിരിച്ചു, എനിക്ക് ഇത്രത്തോളം പ്രായമേ ഉള്ളൂ, എന്നാൽ എനിക്ക് ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പൈസ എന്റെ ഭവനത്തെ വാസ്തവമായ സന്ദർശം മതിയാകൂ, ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് കഴിവില്ലല്ലോ എന്ന് ദൈവത്തിന് തീരുമാനത്തിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, നാം ഏകനായി ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ കർത്താവ് നമ്മെ മാനിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുടെ നിശ്ചയമാണ്. 8.5 മാസം ഞാൻ ഏകനായി നിൽക്കേണ്ടി വന്നു. എന്നാൽ എന്റെ ഭവനത്തിൽ ഞാൻ പല സന്ദർശനങ്ങൾ അയക്കാൻ ദൈവം അയക്കാൻ തുടങ്ങി. എങ്കിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നു, ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത്. പൈസലോ, ഞങ്ങളുടെ ഭൗതികമായ നന്മകളെല്ലാം നീ എടുത്തു കളഞ്ഞു. എന്നാലും ഭവനത്തിൽ ഒറ്റ കുളമ്പടി പോലും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകല്ലേ. ദൈവത്തിനെ പ്രാർത്ഥിച്ചു, കർത്താവിന്റെ പ്രാർത്ഥന അംഗീകരിച്ചു. ഭവനത്തിൽ ഞങ്ങൾക്കുണ്ടായത് എല്ലാ വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയി. ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം പൈസലോ കഴിക്കാൻ പോലും ഇല്ലാത്ത പോലെ എല്ലാ വഴികളും അടഞ്ഞെങ്കിലും ഒരു ദിവസം പോലും കർത്താവ് ഞങ്ങളെ പറ്റിയിട്ടില്ല. പൈസലോ, കാരണം പ്രിയമുള്ളവരെ, ഞങ്ങളുടെ സഭയിൽ നിന്ന് ഒരാളും ഞങ്ങൾക്ക് 10 രൂപ കൊണ്ട് തന്നില്ല. ആരും ഞങ്ങളെ വീട്ടിൽ വന്ന് സഹായിച്ചില്ല. എന്നാൽ സ്വർഗം ഓരോ ദിവസവും ഹല്ലേലൂയ കിളിമാതൽ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അതാണ് ആ അവന്റെ നീരുറവ് തുറന്നു കഴിഞ്ഞാൽ നമ്മെ അവൻ സമൃദ്ധിയായിട്ട് നടത്തുവാൻ വിശ്വസിക്കണം. അങ്ങനെ കർത്താവ് ഓരോ ദിവസം അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഭവനത്തിന്റെ ഉള്ളിൽ വലിയ സന്ദർശനം നടത്തിയാണ്, വലിയ മറ്റെടുത്ത വലിയ പോരാട്ടം. പൈസലോ, ഒടുവിൽ ഹല്ലേലൂയ, എന്റെ ഭവനത്തിൽ നിന്ന് ആദ്യം എന്നെ ബലഹീനമായി കിടക്കുന്ന ഈ സഹോദരിയാണ് യേശുവിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നതിടയായത്. രാത്രികാലം ദൈവകരങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് അവിടെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഒന്നും അവളോട് പറഞ്ഞില്ല. എന്നാൽ അവിടെ കാതിലും അവിടെ കഴുത്തിലും കണ്ട ആഭരണം പോലെ അവൾ ആദ്യമേ തന്നെ ഊരിക്കളഞ്ഞിട്ട് പൈസലോൾ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഇതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. ഒരു രാത്രി ദിവസം ദൈവതരങ്ങളിൽ ഏൽപ്പിക്കാനിടയായി. പൈസലോൾ ഹല്ലേലൂയ, പിറ്റേ ദിവസം മുൻപ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹല്ലേലൂയ ഒരു സന്തോഷം. കാരണം ഒന്നും അറിയത്തില്ലെങ്കിലും എന്റെ കൂട്ടത്തിൽ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ എന്റെ ഇളയ സഹോദരി നിങ്ങൾ നോക്കുകയാണ്, ഒരിക്കലും അവൾക്കൊരു പെട്ടെന്ന് രോഗം ഉണ്ടാകാനിടയായി. അങ്ങനെ രാത്രി കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം എന്റെ അമ്മ പറഞ്ഞു, നീ അവന്റെ കൂടെ ചെന്നപ്പോ ആരാധനയ്ക്ക് ഒരു ദിവസം പോ, അവിടെ ചെന്ന് അവർ പ്രാർത്ഥിച്ച് കഴിയുമോ, വെറുതെ ജസ്റ്റ് പോയാൽ മതി. അങ്ങനെ അവൻ ഞങ്ങൾ എന്റെ കൂട്ടത്തിൽ ഒരു സോളെ വിട്ടു. അവിടെ വന്നത് ഞങ്ങളുടെ എന്റെ സഹോദരി വന്നു പറയുമ്പോൾ സഭയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. എല്ലാവരും കൂടെ അന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അന്ന് പകൽക്കാലം അവൾ പൂർണ്ണ സൗഖ്യമുള്ളവളായി. അത് ജീവിതത്തിന്റെ ഹല്ലേലൂയ രണ്ടാമത്തെ സന്ദർശനമായത്. അങ്ങനെ എന്റെ സഹോദരിമാരെ രണ്ടും കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതിന്റെ ജീവിതത്തിന് എനിക്ക് വലിയ സന്തോഷമായി മാറി. വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ മാതാവ് ഇങ്ങനെ നിൽക്കുന്നല്ലോ, പരിസരം ഭാര്യത്തിന് ശ്രേഷ്ഠതയൊക്കെ പറയാനുണ്ട്. ഹല്ലേലൂയ സ്തോത്ര, കുടുംബക്കാരൊക്കെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തന്നെ ദൈവത്തിന് വീണ്ടും പ്രാർത്ഥിച്ചു. പരിസരം ഹല്ലേലൂയ അങ്ങനെ എനിക്ക് ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ ഫോട്ടോകൾ ഞങ്ങൾ അയച്ചു. പ്രൈസ്തലോ ഫോട്ടോസ് എല്ലാം ഞങ്ങൾ അയച്ചിട്ട് ഞങ്ങളുടെ ഭവനം പ്രൈസ്തലോ ഒരു പ്രകാശമായി മാറി എന്ന ദൈവസ്ഥിതി പ്രാർത്ഥിച്ചു. ഫോട്ടോസ് എല്ലാം അയച്ചു കഴിഞ്ഞപ്പോൾ ഐശാദ്യമാത്ര ശക്തികളെ ഭയങ്കരമായിട്ട് ആചരിക്കാൻ തുടങ്ങി. ഭയങ്കര പോലുകൾ കടന്നു വന്നു. എന്നാൽ ദൈവസ്ഥിതി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് അധികമായി വില നൽകി സഹായിച്ചു. പ്രൈസ്തലോ ഭവനത്തിന്റെ വരുമാനം പറഞ്ഞോളെല്ലാം അടഞ്ഞു പോയി. ഹല്ലേലൂയ. എന്നാൽ അറിയാതിരിക്കെ എന്റെ മാതാവും യേശുവിന്റെ രക്ഷകനായി സ്വീകരിക്കാം. അങ്ങനെ ഞങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടത് നിൽക്കുകയാണ്. രക്ഷിക്കപ്പെട്ടതോ മതി. പ്രൈസ്തലോ ഇനി എന്തിനാ അങ്ങനെ ഒരു വർഷം നീങ്ങി നാമം ജപിക്കുന്ന അനുഭവങ്ങളെല്ലാം നിർത്തി വിളക്കുന്ന അവസ്ഥകളെല്ലാം മാറ്റി. പ്രൈസ്തലോ ദൈവത്തിന്റെ പൂജാവസ്ഥകളെല്ലാം എടുത്ത് തടഞ്ഞു. അങ്ങനെ മുൻപോട്ട് ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഇനി എന്തിനാണ് ഹല്ലേലൂയ ഇത്രത്തോളം കാര്യങ്ങൾ മതി. എന്നാൽ പ്രിയമുള്ളവരെ, വാസ്തവമായിട്ട് സ്നാനമുണ്ടോ? സ്നാനം സത്യമാണോ? സ്നാനം ആവശ്യമുണ്ടോ? ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായി മാറി. ഞാൻ ചോദിച്ചത് കാരണം തമ്പേറടിച്ച് വഴിയിൽ കൂടി കൊണ്ട് വെള്ളത്തിൽ കൊണ്ട് മുക്കിയാൽ മാത്രമേ പ്രൈസ്തലോ അതിൽ സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. ഇതൊരു ചോദ്യചിഹ്നമായിരുന്നു. എന്നാൽ സ്വർഗമുണ്ടോ? ഇതൊരു വലിയ സംശയമായി മാറി. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പല ആൾക്കാരും പലപ്പോഴും ദൈവവചനത്തിൽ കൂടി ദൈവികമായ ആലോചനകളൊക്കെ എന്റെ ജീവിതത്തിൽ പകർന്നു വന്നിട്ട് വ്യക്തമായിട്ട് വിഷയങ്ങളെ പറ്റി സ്നാനത്തെ കുറിച്ച് സംസാരിച്ചു. എന്നാൽ എനിക്കതൊന്നും ചെവിക്കൊള്ളാൻ ഇടയായില്ല. അങ്ങനെ മുൻപോട്ട് പിന്നെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. അവസാനം ഞാൻ ദൈവത്തിൽ കർത്താവെ ഇത്രത്തോളം വിഷയങ്ങൾ വ്യക്തമായി എന്നെ കാണിച്ചു, ഇത്രത്തോളം വിഷയം എനിക്ക് തന്നു, നീ അവിടെ സംസാരിച്ചു. അങ്ങനെയെങ്കിൽ നിനക്കൊന്നും അസാധ്യമല്ലല്ലോ, എന്നോട് വ്യക്തമായി എനിക്ക് ദർശനം നൽകണമേ. സ്നാനപ്പെടണമെങ്കിൽ അത് കൃത്യമായിട്ട് എന്നെ കാണിക്കണം. അതുപോലെ സ്വർഗമുണ്ടോ? ഒരു സംശയമായി മാറിയിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, എന്റെ കർത്താവിനൊന്നും അസാധ്യമല്ല. ഒരു രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വലിയ തേജസ്സിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്റെ ശരീരത്തെ തൊഴിലാക്കിയായി. പെട്ടെന്ന് എന്റെ ജഡം മരിച്ചു. എന്നാൽ എന്റെ ഉള്ളിലെ ആത്മാവിനെ ഉയരങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഉന്നതമായ സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ മണലാരണ്യമായിരുന്നു. ഈ മണലാരണ്യം കഴിഞ്ഞാൽ അപ്പുറം ഒരു നദിയാണ്. ഈ നദിയുടെ അപ്പുറത്ത് എന്തോ അക്കരയിൽ ഒരു വലിയ കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട്. എന്നാൽ ഈ നദിയുടെ അരികിൽ കൊണ്ടുപോയിട്ട് അത്ര നിൽക്കുന്ന മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് അക്കരയിൽ വരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആഗ്രഹമുണ്ട്, എന്നാൽ നീ ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഈ മനുഷ്യൻ വല്ല വഞ്ചിക്കാരനുമായിരിക്കുന്നതാണ് കരുതിയത്. എന്നാൽ ഞാൻ താഴേക്ക് ഇറങ്ങി ചെന്ന ഒരു വിജനമായ സ്ഥലമാണ്, നദിയുടെ അരികിലാണ്. എനിക്ക് നദിയിൽ വെള്ളത്തിന് യാതൊരു പരിചയമില്ല. ഒരു പ്രാവശ്യം പറഞ്ഞു, രണ്ട് പ്രാവശ്യം പറഞ്ഞു, നീ അതിലേക്ക് ഇറങ്ങി വരാം. മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോൾ ഞാൻ ശരീരം മലിനമായ വസ്ത്രമാണ് ഇട്ടിരുന്നത്. എന്നാൽ മൂന്നാമത്തെ ആ ശബ്ദത്തിന്റെ മുമ്പിൽ ഇനി ഈ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഇടയായി. വെള്ളത്തിലോട്ട് ഇറങ്ങി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ പൂർണ്ണമായി മുങ്ങിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ പെട്ടെന്ന് പൊന്തി. ആ പൊങ്ങിയത് ഞാൻ അക്കരയിലാണ്. അക്കരയിൽ ഞാൻ പൊങ്ങി കഴിയുമ്പോൾ നോക്കുന്നത് എന്റെ ശരീരം ധരിച്ചിരിക്കുന്ന വസ്ത്രം, ഞാൻ ഇറങ്ങിയപ്പോൾ ഇട്ട വസ്ത്രമല്ല, ഒരു തേജസ്സിന്റെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഈ തേജസ്സിന്റെ വസ്ത്രം ഞാൻ ധരിച്ചിട്ട് ആ വെള്ളത്തിൽ ഞാൻ കയറാൻ ഇടയായി. കയറി ഒരു സ്റ്റെപ്പ് കയറി, രണ്ട് സ്റ്റെപ്പ് കയറി, മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ കയറിയപ്പോൾ എന്റെ കാല അനങ്ങുന്നില്ല. പെട്ടെന്ന് ഒരു ശബ്ദം കണ്ടിടുകയായി. മകനെ മകനെ മകനെ, ഞാൻ ഓർത്തു എട്ടര മാസങ്ങൾക്ക് മുമ്പ് റെയിൽ മാർഗത്തിൽ വെച്ച് കടന്നെ ശബ്ദം. ആ ശബ്ദം എനിക്ക് അന്ന് രാത്രികാലം വ്യക്തമായി തിരിച്ചറിയുന്നതിനിടയായി. ആ ശബ്ദത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ, ഞാൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് ഹല്ലേലൂയ എന്നോട് പറഞ്ഞു, എന്റെ കാലുകൾ എടുക്കാൻ പറഞ്ഞു. എന്റെ കാലുകൾ ഞാൻ എടുത്തു. അടുത്ത സ്റ്റെപ്പ് കാണുന്നത് കയറിട്ട് ഞാൻ കാണുന്നത് പ്രൈസലോൺ മുത്തുകൊണ്ടുള്ള 12 ഗോപുരങ്ങൾ പ്രൈസലോൺ പണിതിട്ടിരിക്കുന്നു. അതിൽ മനോഹരമായ ദൃശ്യങ്ങൾ പ്രൈസലോൺ വളരെ വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിംഗ് വരച്ചിട്ടില്ലാത്ത അത്ര മനോഹരമായ ദൃശ്യങ്ങൾ കാണുകയായി. 1.5 മണിക്കൂറോളം സ്വർഗനാട് മുഴുവനെ കൊണ്ട് കാണിച്ചു. എല്ലാം കാണിച്ചിട്ട് അവസാനം ഒരു വലിയ പുസ്തകം എന്റെ മുമ്പിൽ കൊണ്ട് നിരത്തി വെച്ചു. ഈ പുസ്തകം നിരത്തിയിട്ട് പറഞ്ഞു, ഈ പുസ്തകം തുറക്കാൻ മതി. പെട്ടെന്ന് ഈ പുസ്തകം ഞാൻ തുറന്നു. തുറന്നിട്ടപ്പോൾ നിന്റെ പേരിട്ടോ നോക്കാം. ഞാൻ നോക്കിയപ്പോ എന്റെ പേരില്ല. പെട്ടെന്ന് അത്രയും മാത്രം സ്പേസ് കിടക്കും. ഞാൻ ചോദിച്ചു, എന്റെ പേരില്ലല്ലോ. പിന്നെ ഈ ഇതിനകത്ത് നിന്റെ പേരില്ലായെങ്കിൽ എനിക്ക് നിന്നെ അംഗീകരിക്കാൻ കഴിയത്തില്ല. പെട്ടെന്ന് ഞാൻ എടുത്തു, എന്തിനാണ് ഇതിനകത്ത് പേര്? പെട്ടെന്ന് അതിന്റെ ആദ്യത്തെ പേരെടുത്ത് കാണിച്ചു. ആ പുസ്തകത്തിന്റെ പേര് ജീവ പുസ്തകമെന്നാണ്. പ്രൈസ്തലോ, ആ പുസ്തകത്തിൽ പേരെഴുതിയില്ലാത്ത പേരെഴുതി കാണുന്നില്ലെങ്കിൽ ഇനി ഈ സ്ഥാനത്തേക്ക് ഇടുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അതേ ശക്തി എടുത്തുകൊണ്ട് പോയി ഒരു വലിയ കത്തുന്ന തീപ്പൊയി കാണിക്കാനിടയായി. ഈ തീപ്പൊയി അല്ലാതെ എനിക്കൊന്നും വചനത്തിന് അറിയത്തില്ല. അന്ന് രാത്രികാലം ഇതെല്ലാം കൃത്യം കാണിച്ചു. ഇത്രയും കാണിച്ച് അവസാനത്തെ പറഞ്ഞു, ഞാൻ നിന്നെ കാണിച്ചെന്ന മാതൃക നീ ചെയ്യുന്നെങ്കിൽ നിനക്ക് ഒരു അവകാശം നൽകാം, നിനക്ക് ഈ ഭവനം ഞാൻ നിത്യമായി ഒരുക്കാം എന്ന് പറഞ്ഞു. അന്ന് രാത്രി പ്രിയമുള്ളവരെ 2:30 രാത്രിക്കാണ് പ്രൈസ്തലോ. ആ രാത്രിയിൽ ആ കിടക്കയിൽ തന്നെ അതേ ശക്തി കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ചേർത്തു. രക്തത്തിൽ എനിക്ക് ജീവൻ കിട്ടാനിടയായി. ഹല്ലേലൂയ. ആ രാത്രി തന്നെ എന്റെ കിടക്കയിൽ എഴുന്നേറ്റുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുന്നു, എനിക്ക് നിന്റെ കൽപ്പന അനുസരിക്കണം എന്ന് പറഞ്ഞു. പ്രൈസ്തലോ, അന്ന് രാത്രികാലം ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാനിടയായി. ഒരു പ്രഭാത അല്ലെങ്കിൽ ഒരു ഇരുട്ട് മാറുന്ന ഒരു അനുഭവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണം. മറിയയുടെ ജീവിതം ചെയ്തതുപോലെ ഒരുക്കപ്പെട്ട സുഗന്ധവർഗമായിട്ടായിരുന്നെങ്കിലും ഇരുള് മാറുവാൻ അപ്പോൾ കാത്തിരുന്നു. അതുപോലെ ഒരു ഇരുള് മാറുവാൻ ഞാൻ കാത്തിരുന്നു. ഒരു പ്രഭാതം ഒരുങ്ങി ഞാൻ ഓടി എന്റെ സഭയിലെത്തി. പ്രൈസ്തലോ, ഞാൻ ദൈവദാസനോട് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. എല്ലാ കണ്ട കാര്യങ്ങൾ വിശദമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം വ്യക്തമായിട്ട് ആ വചന മുഴുവൻ എനിക്ക് എടുത്ത് കാണിക്കാനിടയായി. ഞാൻ അന്നാണ് ഈ ദൈവത്തെ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രൈസ്തലോ, ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു, ഇതാണല്ലോ എനിക്ക് ഇപ്പോൾ തന്നെ ധ്യാനപ്പെടണം. വേണ്ടത് തന്നെ പിറ്റേ ദിവസം ധ്യാനപ്പെടുവാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ശനിയാഴ്ച ദിവസമായിരുന്നു, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ദർശനം കണ്ടതാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രം ഞാൻ കമ്പനി അനുസരിച്ച് മതിയാകത്തുള്ളൂ, അതുകൊണ്ട് ധ്യാനപ്പെടുന്നത് പറഞ്ഞു. പിറ്റേ ശനിയാഴ്ച രാവിലെ 8 മണിയായപ്പോൾ ധ്യാനപ്പെടുവാനക്കവണ്ണം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. പ്രിയമുള്ളവരെ, ഒരു വലിയ ജനസമൂഹം ഉണ്ടായിരുന്ന ധ്യാനം കാണുവാനക്കവണ്ണം ഞാൻ പറഞ്ഞു ഞാൻ നദിയാണ് കണ്ടത്, അതുകൊണ്ട് എനിക്ക് നദിയിൽ തന്നെ പോയി ധ്യാനപ്പെടുന്നത് പറഞ്ഞു. പ്രൈസലോ, അങ്ങനെ ഞാൻ അടുത്തുള്ളതായിട്ടുള്ള ഒരു വലിയ പ്രൈസ ആറില് ആറ്റില് എന്നെ കൊണ്ട് ധ്യാനപ്പെടുന്ന രാവിലെ കൊണ്ടുപോയി. 8 മണിയാകുമ്പോൾ പോകാനായിട്ടല്ല തയ്യാറെടുക്കുകയാണ്. തലേദിവസം വന്നു ദർശനങ്ങളെല്ലാം ഞാൻ ഭവനത്തിൽ പറഞ്ഞു. എന്നാൽ നിങ്ങൾ കേൾക്കണം, അന്ന് രാത്രിയിൽ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുമ്പോൾ എന്റെ രണ്ട് സഹോദരിമാരും എന്നോട് ചേർത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ദൈവകൽപ്പന അനുസരിക്കണം, ഞങ്ങൾ ധ്യാനത്തിനായി ഒരുങ്ങുന്നു പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. അന്ന് രാത്രിക്കാർ എന്റെ സഹോദരിമാർ രണ്ടുപേരും സമർപ്പിച്ചു. പ്രൈസലോ, എന്നാൽ ബാലൻസായി എന്റെ മാതാവ് ശേഷിക്കുകയാണ്. പ്രൈസലോ, ഹല്ലേലൂയ. എനിക്ക് വളരെ വേദനയെ ദുഃഖം നിർത്താവേ, ഒരാൾ മാത്രം ശേഷിക്കുന്നു, ഇതങ്ങനെ സംഭവിക്കുമോ ഒരു സംശയമാണ്. എന്നാൽ ദൈവത്തെ ഞങ്ങൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഞങ്ങൾ 3 പേരും കൂടി ഞങ്ങൾ ഓർത്ത് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ മാതാവിനോട് കർത്താവ് തന്നെ യാത്ര ഇടപെടണമേ എന്ന്. എന്നാൽ രാവിലെ കാലം ഞങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ക്രൈസ്തലോ, ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ നിങ്ങൾ കേൾക്കണമോ പ്രിയമുള്ളവരെ, ഞങ്ങൾ രാവിലെ ഒരുങ്ങുമ്പോൾ ഹല്ലേലൂയ ഒരുങ്ങിറങ്ങാൻ തുടങ്ങുമ്പോൾ എന്റെ മാതാവ് 2 കമ്മലും ഊരിയിട്ട് ഒരു വെള്ളവസ്ത്രം എടുത്തുകൊണ്ട് ഞങ്ങളുടെ പിന്നാലെ ഇറങ്ങി വരികയായി. ദൈവത്തിന്റെ സ്തോത്രം. രാവിലെ കാലം ഞങ്ങൾ കടന്നു പോകുമ്പോൾ എന്റെ മാതാവ് പിന്നാലെ ഇറങ്ങി വന്നിട്ട് ഒരുവന് വേണ്ടി സ്ഥാനം ഒരുക്കുവാൻ തക്കവണ്ണം നാട്ടിലെ കുളക്കടവ് ശരിയാക്കി വെച്ചിരിക്കുമ്പോൾ ഞങ്ങളെ 4 പേരെയും ഒരു ദിവസം ഹല്ലേലൂയ രാവിലെ 8 മണിക്ക് ഹല്ലേലൂയ കുളക്കടവിലെ പ്രൈസ്തലോ, ദൈവത്തിന്റെ സ്തോത്രം. ആനന്ദത്തിന്റെ ദിവസമായിരുന്നു, സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. ഹല്ലേലൂയ ജനമെല്ലാം ഹല്ലേലൂയ ആർക്കി അരികിൽ വെച്ച് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു രാവിലെ കാലം നടക്കുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ പ്രൈസ്തലോ ഹല്ലേലൂയ അതിനു മുൻപ് ഒരു അത്ഭുതം അവിടെ നടക്കാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. ഹല്ലേലൂയ അതിന് മുൻപ് 3 ദിവസക്കാലം ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ഉപവാസപ്രാർത്ഥന ക്രമീകരിച്ചു. ഞങ്ങളുടെ വീട് കൊച്ചു വീടായിരുന്നു, അവിടെ ഞങ്ങളെല്ലാം കൂടി ഇരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആദ്യത്തെ ദിവസം ഒരു 20, 22, 25 പേര് കാണും. 2ാം ദിവസം അത്ര ആൾക്കാർ തന്നെ വന്നു. രാത്രിയിൽ അവർക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ജാഗ്രതമാണ് അവരായി വന്ന. 3ാം ദിവസം എല്ലാവരും വന്നു. ഒരു അവധി ദിവസമായിരുന്നു, എല്ലാ ആൾക്കാരും അന്ന് അവിടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും വന്ന് 2 ദിവസം കൊണ്ട് ബുദ്ധിമുട്ടതാ നമുക്ക് വേണ്ടി, അതുകൊണ്ട് ഈ 3ാം ദിവസം ഇവർക്ക് എല്ലാം ആഹാരം കൊടുക്കണം. ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് അവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ വിചാരിച്ച് ഞങ്ങൾ ചോറ് കൊടുക്കാൻ കുറച്ചൊക്കെ എല്ലാം ക്രമീകരിച്ചു. പക്ഷേ തലേ 2 ദിവസവും 20, 25 പേരുള്ളത് കൊണ്ട് ഒരു 5 കിലോ അരിയുടെ ചോറ് മതി, അത്രത്തിന് ആവശ്യമുള്ളത്. ഞങ്ങൾ 5 കിലോ അരി അതിന് ചേർന്ന കറികൾ മാത്രം ഉണ്ടാക്കി വെച്ചു. ക്രൈസ്തലോ, ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ നിങ്ങൾ കേൾക്കണമോ, അല്ലെങ്കിൽ ദൈവം പകൽക്കാലം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. രാവിലെ സമയം ഭാസ്വം കാര്യം കടന്നു വന്നു. ദൈവദാസനോട് പറഞ്ഞു, കുഞ്ഞെ നീ വിചാരിക്കുന്ന പോലല്ല, ഇത്രത്തോളം കാര്യങ്ങൾ കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കത്തില്ലാന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു 5 അപ്പോൾ 2 മിനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ക്രൈസ്തലോ, 12 പട്ടകളെ ശേഷിപ്പ് ദൈവമാ. കാരണം ആ ഒരു കൊച്ചു ബാലന്റെ കയ്യിലിരുന്നത് 5 അപ്പോൾ 2 അവൻ കൊടുക്കാൻ മനസ്സ് വെച്ചത് കൊണ്ടാണ് അവിടെ ഉയരുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. നാം കൊടുക്കാൻ മനസ്സ് വെക്കുന്നെങ്കിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഉള്ള വരുമാനത്തിലാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് കർത്താവ് ഇവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നു പറഞ്ഞു. ക്രൈസ്തലോ, എന്നാൽ നിങ്ങൾ കേൾക്കണമോ, 25 മാറി, 35 മാറി, 45 മാറി അന്നേരം ആ പകൽക്കാലം ആൾക്കാരെ കൊണ്ട് ഭയങ്കര കണ്ടു തുറഞ്ഞു. ഒരു 100, എനിക്ക് തോന്നുന്നു 100, 110 ആൾക്കാരെങ്കിലും കാണും. ഞങ്ങളുടെ വീടിന്റെ അടുക്കളയ്ക്കകത്ത് മുറ്റത്ത് പുറത്തു പോയിട്ട് അറച്ച ആൾക്കാരിരിക്കുക. എനിക്ക് വലിയ ബുദ്ധിമുട്ട് കാരണം എനിക്ക് ആരാധിക്കാൻ പോലും കഴിയുന്നില്ല. ക്രൈസ്തലോ, ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ആ പകൽക്കാലം ആരാധന നടക്കുകയാണ്. പാസ്റ്റർ അടയ്ക്കരുത് പറഞ്ഞു, എന്നാൽ ഫുഡ് കൊടുക്കണ്ട, എല്ലാവരെയും ഞാൻ പറയില്ല, ഇതുണ്ടാക്കി വെച്ച് കൊടുത്തേ മതിയാകത്തുള്ളൂ. എന്നാൽ ഹല്ലേലൂയ ഇവരെല്ലാം പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അമ്മ എന്നെ നോക്കി, എന്തോ ചെയ്ത് നമുക്ക് അവിടെ പോയി വേറൊരു സ്ഥാനം ബുക്ക് ചെയ്യാൻ, അവിടെ ഒന്നും വേണ്ട, നമുക്ക് ഇത്രയും മാത്രം മതി, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. പ്രൈസ്തലോ, ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് ഇവരെല്ലാം ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഭക്ഷണത്തെ കാര്യം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രൈസ്തലോ, ഇത്രത്തോളം നീ വിട്ടുവെച്ചെങ്കിൽ ഈ മകൽക്കാലം ലജ്ജിപ്പിക്കാൻ ഇടയാകരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു നാഴി അരി പോലും ഞങ്ങൾ വേറെ ഇട്ടില്ല. പ്രൈസ്തലോ, 5 കിലോ അരി മാത്രം ഹാലിൽ കാത്തിന് ചേർന്ന കറികൾ മാത്രം വെച്ചുള്ളൂ, ഇവരെല്ലാം വെട്ടിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഉപവാസ പ്രാർത്ഥന ദഹിക്കുന്നു, എല്ലാവർക്കും കൂട്ടണ്ടെന്ന് പറഞ്ഞു. പാസ്റ്റർ ചിരിക്കുകയും ചെയ്തു. ഞാൻ എല്ലാവരെയും പന്തിക്കിരുത്തി. 3 ട്രിപ്പ് ഇരുന്നിട്ടും പ്രൈസ്തലോ ഞങ്ങളുടെ ഭക്ഷണം കുറഞ്ഞു പോകുന്നില്ല. ദൈവം പിന്നെയും വിളിച്ചു വരികയാണ്. പ്രൈസ്തലോ, എന്താ നടക്കുന്നത് എനിക്ക് ഇപ്പോൾ തന്നെ അറിയത്തില്ല. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. 3 ട്രിപ്പ് എടുത്തിട്ടും ഹാലിൽ 110 ആൾക്കാരെ കഴിച്ചിട്ടും ഞങ്ങളുടെ ഭവനത്തിൽ കിടക്കുന്ന പ്രൈസ്തലോ ഭക്ഷണം കുറഞ്ഞു പോകുന്നില്ല. എന്നാൽ അത് വീണ്ടും ബാലൻസ് വന്നു. അടുത്തുള്ള 3 വിശ്വാസികളുടെ ഭവനത്തിൽ ഞങ്ങൾ പാഴ്സൽ കെട്ടിക്കൊണ്ട് കൊടുത്തിട്ടും ഞങ്ങൾക്ക് രാത്രികാലം കഴിക്കാതെ അവശേഷിപ്പിച്ചു. നമ്മുടെ
ദൈവം ശേഷിപ്പിക്കുന്ന ദൈവമാണ്,
അത്ഭുതത്തിന്റെ
പ്രവൃത്തി കൊണ്ട് എന്റെ മാതാവിന്റെ രാത്രികാലം ആ വിശ്വാസത്തിലേക്ക് ആഴമായിട്ട് പതിയാനിടയായി. അങ്ങനെയാണ് പിറ്റേ ദിവസം ഞങ്ങൾ ധ്യാനത്തിനായിട്ട് കർത്താവിനെ ഒരുക്കിയെടുക്കുന്നത്. ശ്രീസ്ഥലോട്ട് ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ മുപ്പത് ദിവസങ്ങൾ നടന്നുപോയി, ഞങ്ങൾ ധ്യാനപ്പെട്ടു. ശ്രീസ്ഥലോട്ട് എല്ലാവരും കടന്നു, വളരെ പ്രതികൂലങ്ങൾ, സന്ദേഹങ്ങളെല്ലാം അറിഞ്ഞു. രാത്രികളിൽ 11 മണിയായപ്പോൾ വീട് നേരെ കല്ലേറുണ്ടായി. പല ക്രൈസ്തലം 90 ദിവസങ്ങളോടെ വീട് നേരെ കല്ലെറിഞ്ഞു. ക്രൈസ്തലോ ഈ പ്രിയ സഹോദരങ്ങളെ അറിയാം, വളരെ ഞങ്ങൾ ബുദ്ധിമുട്ടി ഞെരുക്കുന്നത്, ഞങ്ങൾ ഞെരുക്കാൻ പോയിട്ടുണ്ട്. എന്നാല് ദൈവം പറഞ്ഞ സദ്രക്ക വേസ്ത കൗതുകൾ തീക്കുണ്ടങ്ങളിൽ ഇടുമ്പോൾ അവരുടെ കൈകാലുകളെ കെട്ടി. എന്നാൽ ആ തീക്കുണ്ടങ്ങളിലേക്ക് അടുത്ത് ചെന്നപ്പോൾ അവൻ കെട്ടിട്ടില്ല, അവിടെ ദൈവം പ്രവർത്തിച്ചില്ല. അവരെ തീയിലേക്ക് എറിഞ്ഞു. തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ കത്തിക്കഴിഞ്ഞ് ഹാലലൂയ ക്രൈസ്തല രാജാവ് ദോത്തിലൊക്കെയാണ് ദൈവം നാലാമനായി ഇറങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂല സത്യം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് നല്ല കർത്താവ് നടന്നതാണ്. തക്ക സമയങ്ങളിൽ പ്രവർത്തിക്കുന്നവനാണ് ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ 90 ദിവസങ്ങൾ കഷ്ടം സഹിച്ചു. പരിസരോ മേൽക്കൂര തന്നെ നശിച്ചു എങ്കിലും ഹാലലൂയ മേൽക്കൂരില്ലാത്ത പോലെ കിടക്കേണ്ടി വന്നെങ്കിലും കർത്താവോടെ അത്ഭുതം പ്രവർത്തിച്ചു. 94 ദിവസം അന്ന് വിശദീകരിക്കുന്നില്ല. ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം പിടിക്കാനിടയായി. എന്നാൽ താഴ്ന്നു പോയില്ല. കർത്താവ് ഞങ്ങളെല്ലാവരും ആത്മാവിൽ നിറച്ചു. മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ എന്ത് വിശ്വാസത്തിൽ വന്നോ അന്ന് തൊട്ടി ഇന്ന് വരെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു കുറവില്ല. കാരണം ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ കാലത്ത് ഉച്ചയ്ക്ക് സന്ധ്യയ്ക്ക് സകല ബോധിപ്പിച്ചു കഴിയും. പ്രൈസ്തലോ ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥനയാണ് ഞങ്ങൾ ഇതുവരെ നിലനിർത്തുക. ഞങ്ങൾ രാവിലെ പ്രൈസ്തലോ 5:30 എഴുന്നേൽക്കും. 5 എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1.5 മണിക്കൂറോളം ഞങ്ങൾ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച് പ്രാർത്ഥിച്ചല്ലാതെ ഞങ്ങൾ പ്രൈസ്തലോ അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ എടുക്കത്തില്ല. അതുപോലെ ഞങ്ങൾ ഉച്ചയ്ക്കാണെങ്കിൽ ഞങ്ങൾ ഇന്ന് വരെയും പ്രൈസ്തലോ 1/2 മണിക്കൂർ പ്രാർത്ഥിച്ച് ആരാധിക്കാതെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അതുപോലെ ഞങ്ങൾ 5:00 to 7:00 ഞങ്ങൾ പ്രാർത്ഥിക്കും. 8:00 to 10:00 ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. പ്രൈസ്തലോ 5:00 to 8:00 ഞങ്ങൾ ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കാൻ ഞങ്ങൾ ഇതുവരെ. അങ്ങനെ ആ 88 മുതൽ ഈ 97 ഈ ദിവസം വരെ അങ്ങനെയാണ് ചെയ്തു പോയത്. പ്രൈസ്തലോട്ട് ഞാൻ ഇവിടെ വന്ന് പല ആൾക്കാരെ അത് പഠിപ്പിച്ചു. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനോട് അത്ഭുതങ്ങളെ ചെയ്തെങ്കിൽ നിങ്ങൾക്കൊക്കെ ദൈവം ചെയ്യുവാൻ മതിയായവനാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ പിന്നെ നമുക്ക് ശക്തിപ്പെടും. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. അവരത് വലിയ എതിർപ്പുകളും ശക്തികളും കാട്ടടിക്കാനിടയായി. സ്വന്തക്കാരും ബന്ധക്കാരും അതുപോലെ ചുറ്റുവട്ടങ്ങളിൽ നാളെയും വലിയ എതിർപ്പുകളൊക്കെ കടന്നു വന്നു. ഞങ്ങൾ ഈ വിശ്വാസത്തിൽ ഇങ്ങനെ വന്നതുകൊണ്ട് എന്നാൽ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവെ ഞങ്ങൾ ഒരു വലിയ വീടല്ല, വലിയ ജോലിയല്ല, സ്ഥാനമല്ല. ദൈവത്തോട് ചോദിച്ചു, കർത്താവ് അല്പം ഒരു വരുമാനം വേണം, അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് വേണ്ടത് നന്മയ്ക്ക് ഒരു അടയാളം നൽകണമേ. ഈ ജനം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ നന്മയ്ക്ക് ഒരു അടയാളം നൽകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഇരിക്കും, എനിക്ക് ഉദ്ദേശിക്കാറില്ല. ആദ്യമേ ട്രെയിനിങ് പീരീഡ് ആയിട്ട് ജോലി കിട്ടി. അത് കഴിഞ്ഞ് 6 വർഷത്തോളം അവിടെ ജോലി കയറ്റി വന്നു. അങ്ങനെ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ നിറവിനാല് കർത്താവ് എന്നെ പുതിയ പുതിയ ശുശ്രൂഷകളൊക്കെ ഏൽപ്പിച്ചു. പ്രൈസ്തലോ വളരെ പ്രതികൂലങ്ങൾ അതിനിടയിൽ കടന്നു വന്നാൽ പല അനേക അത്ഭുതങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. പിന്നീട് അവസരത്തിൽ ഞങ്ങൾ വിശദമായി സംസാരിക്കാം. എന്നാൽ ഒരു രാത്രികാല പ്രൈസ്തലോ ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് കൃത്യമായി സംസാരിച്ചു. അല്ലെന്നോട് പറഞ്ഞു, അടുത്ത സൺഡേയിൽ രാവിലെ കാല പഠനത്തിൽ പോകണം, എനിക്ക് നിന്റെ വീട്ടിൽ അത്ഭുതം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് അത്ഭുതം? എന്നാൽ രാവിലെ സമയം 7 മണിക്കുള്ള ട്രെയിൻ കയറി ഞാൻ പഠനത്തിൽ വന്നു. ഞാൻ അത് രാവിലെ കാല ആരാധനയ്ക്ക് കടന്നുപോയി. ആരാധന എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വാഞ്ചയായിട്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കണം, 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 മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം. എന്നാൽ വൈകുന്നേരം ഞങ്ങളൊന്ന് 8 മണിക്കാണ് സാർ രാത്രി ഇരിക്കുന്നത്. എന്നാൽ 7 ആയപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. 7 ഞങ്ങൾ ആത്മാവിൽ ആരാധിച്ചു. 3 പാട്ടുകൾ പാടി ഞങ്ങൾ ആത്മാവിൽ ആരാധിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഒരു ദൈവദൂതന്റെ ശബ്ദങ്ങൾ കരടിയായി. എഴുന്നേറ്റ് പ്രകാശിക്കാം, അവര് എഴുന്നേറ്റ് പ്രകാശിക്കാം. 2 പ്രാവശ്യം ശബ്ദം കേട്ടു. പെട്ടെന്ന് ഞങ്ങളുടെ ഭവനാകെ അങ്ങ് സൂര്യനുദിക്കുന്ന പോലെ തേജസ് കൊണ്ടങ്ങ് നിറയാൻ തുടങ്ങി. പെട്ടെന്ന് വീണ്ടും ഒരു ശബ്ദം, എഴുന്നേറ്റ് പ്രകാശിക്കാം. അധികാര സ്ഥലത്തിൽ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പവർ എന്റെ മേൽ കടന്നു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഇതിൽ എന്നോട് പറഞ്ഞു, നിന്റെ ബലഹീനമായി കിടക്കുന്ന സഹോദരൻ കാലിന്മേൽ നിന്റെ കരം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് താമത്തിൽ അന്യായ ബന്ധങ്ങൾ വിട്ടുമാറുന്നു അധികാരത്തോടെ കൽപ്പിച്ചു. പ്രൈസ്തലോ നിങ്ങൾക്ക് കേൾക്കണമോ, നരിയാണികളെ ഉറപ്പിക്കുന്ന ദൈവം. അത് രാത്രി കാലം കേട്ടത് എന്റെ സഹോദരി ചാടി അത്ഭുതങ്ങളുടെ ദൈവം. അന്ന് രാത്രി കാലം ഞങ്ങൾ അഭിമാനത്തിനുമേൽ തേജസ്സോടെ നിറയ്ക്കാൻ തുടങ്ങി. പ്രൈസ്തലോ ആത്മാവിൽ നിറഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് എത്ര മണിക്കൂറാണ് ആത്മാവിൽ നിറഞ്ഞ ആരും തന്നെ അറിയത്തില്ല. പ്രൈസ്തലോ ആത്മാവിൽ നിറഞ്ഞു തുള്ളി. എന്നാൽ അടുത്ത പ്രഭാതം അനേകത കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയില്ല. പ്രൈസ്തലോ ഹല്ലേലൂയ. ഈ പ്രിയ സഹോദരി എനിക്ക് വരെ അറിയാം, ഒരിക്കൽ പോലും പുറം ലോകം കണ്ടിട്ടില്ലാത്ത എന്റെ സഹോദരി പിറ്റേ ദിവസം സാരി ഉടുത്ത് പുറത്തിറങ്ങാൻ തുടങ്ങി. പ്രൈസ്തലോ ദേശത്തെ നടുവിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ നന്മയ്ക്ക് ഒരു അടയാളം നൽകണമെന്നാണ്. പ്രൈസ്തലോ ചോദിക്കുന്നതോ അതിന്റെ കർത്താവ് പ്രവർത്തിക്കാൻ നാം സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നെങ്കിൽ അവൻ ജീവനാണ് നിലനിർത്തുന്ന കർത്താവാണ്. പ്രൈസ്തലോ അങ്ങനെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കാര്യം അവന് രാത്രി കാലം പ്രവർത്തിച്ചു. പരിഹസിച്ചവരെല്ലാം ഹല്ലേലൂയ. പ്രൈസ്തലോ ദൈവത്തിന്റെ സ്തോത്രം ഒത്തു മടക്കാനിടയായി. എന്നാൽ ഹല്ലേലൂയ ആ കൊച്ചു ഭവനത്തിൽ അനേക ദിവസങ്ങൾ ആരാധന നടന്നു. അനേക പ്രിയപ്പെട്ടവർ കടന്നു വന്ന് അല്ല വിടുതൽ പ്രാപിച്ചു പോകുന്നു. എന്നാൽ ആ പ്രിയ സഹോദരിക്ക് ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൊടുക്കുവാനും അനേകർക്ക് ഹല സൗഖ്യമേ കൊടുക്കാനൊക്കെ വേണം. കർത്താവ് അധികാരത്തിന്റെ ചെമ്പോൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കർത്താവ് നിലനിർത്തി പോയിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രികാലം ബ്രൈസലോ ഹാലലുയ, എന്റെ സമയം തീർന്നു ബ്രൈസലോ, ദൈവത്തിന്റെ സ്തോത്രം എന്നാണ് നിങ്ങൾ കേൾക്കണമോ? കർത്താവ് അവൻ നടത്തുവാൻ വിശ്വസ്തനാണ്. അടിക്കത്തിച്ചവരുടെ നിന്നിച്ചവരുടെ മധ്യത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്ത ദൈവം ബ്രൈസലോ ഹാലലുയ എല്ലാവരുടെയും കൊമ്പ് കൂട്ടാനിടയായി. എന്നാലും ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞേ, ഞങ്ങൾക്ക് ഒരു കൊച്ചു അവരെ ആവശ്യമുണ്ട്. ഞങ്ങൾ സ്വസ്ഥമായിട്ട് ആരാധിക്കണം. വീണ്ടും ഇതിന്റെ ശക്തികൾ അങ്ങനെ നിൽക്കുന്നു എങ്കിൽ തന്നെ ഹാലലുയ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങളുടെ സ്വന്തക്കാരുടെയോ അല്ലെങ്കിൽ അമ്മയുടെ സ്വത്തോ അല്ലെങ്കിൽ അപ്പന്റെ വീട്ടുകാരുടെ സ്വത്തോ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട. കർത്താവ് ഞങ്ങൾ ഇതുവരെ നടത്തി വിശ്വസ്തനാണ്. ഞങ്ങൾക്ക് ഒരു കൊച്ചു വീട് വേണം. ഞങ്ങൾക്ക് ഒരു 5 സെന്റ് സ്ഥലവും ഒരു കൊച്ചു 2 മുറിയുള്ള ഒരു വീട്. കാരണം ഞങ്ങൾ സ്വസ്ഥമായിട്ട് ആരാധിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 2 മുറിയുള്ള ഒരു വീടും ഒരു 5 സെന്റ് സ്ഥലവും നൽകണമേ എന്ന് ദൈവത്തിന്റെ വളരെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 94 ഞാൻ ബസിലേക്ക് കടന്നു പോകുന്നത്. ഞങ്ങളുടെ ജോലിയുള്ള ബന്ധാണ് പോയത്. അവിടെ ഞാൻ ജോലി ചെയ്തു. എന്നാലും ബ്രൈസ്തലോ ഹാലലുയ അവിടെ കർത്താവിനെ അത്ഭുതകരമായി ശുശ്രൂഷ ചെയ്യിപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ജോലി അവിടുന്ന് ഹാലി ക്യാൻസൽ വെച്ചാണ് തിരിച്ചു വരുന്നത്. എന്നാൽ ഹാലലുയ ഭവനത്തിൽ വന്നു ഒരു വീടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറഞ്ഞു, ബ്രൈസ്തലോ ഹാലലുയ 96 ഞാൻ നിനക്ക് ഭവനം നൽകും. ബ്രൈസ്തലോ ദൈവത്തിന്റെ സ്വദൈവത്തിന്റെ വാഗ്ദത്തം കർത്താവിന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ചു. ഹാലലുയ എന്നാൽ അവിടെ വന്ന പല ഭവനങ്ങൾ സന്ദർശിച്ചു നോക്കി. ഞങ്ങളുടെ വിലക്ക് ചേരുന്ന ഒരു ഭവനമില്ല. ദൈവസ്ഥനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് രാത്രി എനിക്കൊരു വിഷം നൽകി. കാറ്റ് വ്യക്തമായ വീടിന്റെ ഐഡിയ എല്ലാം എന്നെ കർത്താവ് കാണിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നു കടന്നു പോയി. ഒരു പാസ്വേഡ് വലിയ പരിചയപ്പെടാനിടയായി. അങ്ങനെ ആ ദേവദാസന് ആ ഭവനം കൊണ്ട് കാണിക്കാനിടയായി. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഭവനം, ഇതാണ് ഞാൻ കണ്ട ദർശനം എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ നോക്കുമ്പോൾ അവർ പറഞ്ഞ വിലയാക്കി യാതൊരു ചർച്ചയില്ല. കർത്താവ് ഒരു വാഗ്ദത്തമുണ്ട്. അവിടെ ദൈവസ്ഥനെ വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവാണ് പറഞ്ഞത്, ദൈവം പോസ്റ്റ് പറയുന്നവനല്ല. ഇതുവരെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചവനാണ്. എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കണമോ? ആ മനുഷ്യനായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞ് സംസാരിച്ചു. എന്നാൽ അദ്ദേഹം കരുതികൊണ്ട് പറഞ്ഞ വിലയല്ല പറഞ്ഞത്, കർത്താവ് പറഞ്ഞ വിലയാണ് പറഞ്ഞത്. പൈസലോ അങ്ങനെ അത്ഭുതം പ്രവർത്തിച്ചു. എന്നാൽ കർത്താവിനോട് ചോദിച്ചത് 5 സെന്റ് സ്ഥലവും 2 മുറിയായിരുന്നു. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അവൻ തന്നപ്പോൾ ഞങ്ങൾ 5 മുറിയുള്ള വീടും 25 സെന്റ് സ്ഥലവും തന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവിനോട് ഒന്ന് ചോദിച്ചാൽ പൈസലോ അല്ലെ, അപ്പൻ ചോദിച്ചാൽ പൈസലോ കല്ല് കൊടുക്കുന്നവനല്ല, മുട്ട ചോദിച്ച തേവൽ കൊടുക്കുന്ന ദൈവമല്ല. പൈസലോ നാം സേവിക്കുന്നത് അല്ലെങ്കിൽ സകലത്തിൽ നിർമ്മിച്ച കർത്താവിനെയാണ്. അങ്ങനെ ദൈവം അത്ഭുതകരമായി ഞങ്ങളെ നടത്തി. പൈസലോ ഇന്നുവരെയും വിശ്വാസം നിലനിർത്തി അല്ല ഓരോ ദിവസവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും തകരാതെ ഹലലുയ മുൻപോട്ട് പോകാനൊക്കെ ദൈവം കൃപതയും അത് ഞങ്ങൾ വാസ്തവമായി വിശ്വസിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇനിയും എന്റെ സഹോദരിമാരുടെ ഭാവി കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. അത് ഞങ്ങൾക്ക് ഒരു ഭാരവുമില്ല. കർത്താവിൽ ഭാരം ഏൽപ്പിച്ചിരിക്കുകയാണ്. പൈസലോ ദൈവത്തിന് സ്തോത്രം. ഞാൻ 94 തന്നെയാണ് ഇപ്പോൾ ഞാൻ ശുശ്രൂഷ അനുബന്ധിച്ച് അവിടെ ആയിരിക്കുന്നു. പൈസലോ ദൈവത്തിന് സ്തോത്രം. ചില ദിവസങ്ങൾ കൂടി ഇവിടെ ആയിരിക്കുന്നു. ഞാൻ വീണ്ടും തങ്ങളിലേക്ക് തന്നെ കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. ഇനി അനേക അത്ഭുതത്തിന്റെ പ്രവർത്തികൾ കർത്താവ് ചെയ്തുകൊണ്ട് പറയാനായിട്ട് സമയമില്ല. ദൈവത്തിന് എന്നാല് ഞങ്ങളുടെ അവസ്ഥകൾക്കെല്ലാം കർത്താവിന് ഭേദം തരും. ഒരു നേരത്തെ ആഹാരത്തിന്റെ ബുദ്ധിമുട്ടിയ സ്ഥാനത്ത് ക്രൈസ്തലോ ഹാലലുയ ഇത് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് വേണ്ടാത്തതുപോലെ സ്വർഗത്തിലേക്ക് അളവില്ലാത്ത നന്മ തന്നിട്ടുണ്ട്. ക്രൈസ്തലോ ഇത് അനേക ജീവിതങ്ങൾ അവിടെ കടന്നു വന്ന് ആരാധിക്കുന്നതോടൊപ്പം അനേകർ ഭക്ഷിച്ച് ബലം പ്രാപിച്ചു പോകാൻ വേണം. കർത്താവ് ഞങ്ങൾ കൃപ നൽകുന്നു. ക്രൈസ്തലോ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഭവനം ഞങ്ങൾക്ക് നമ്മൾ ഊനം പിടിച്ചതിനെ അല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്. നമുക്ക് ലഭിക്കുന്ന നന്മ പൂർണ്ണമായി കർത്താവിന് കൊടുക്കണം. ഹാലലുയ നാം എന്തെങ്കിലും നന്മ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുവിന്റെ കേരളത്തിലാണ്. ക്രൈസ്തലോ ദൈവത്തിന് സഹനയാണെങ്കിൽ ഇത് രാത്രി പ്രിയമുള്ളവരെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുലശ്രേഷ്ഠതയ്ക്ക് നമ്മുടെ പാരമ്പര്യത്തിന് ഒന്നും നമ്മെ വിടുവിക്കാൻ കഴിയത്തില്ല. കൃപയമാണ് ഇത് രാത്രികാലം കർത്താവ് ചോദിക്കുന്നത്. ഈ രാത്രികാലത്തെ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. എന്നെ വിടുവിച്ചവനായ കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ സാധ്യമാണ്. മാത്രം ജീവിതത്തിൽ പ്രവർത്തിക്കുകയോ അല്ലേ ദൈവം? ക്രൈസ്തലോ ഹൃദയത്തിന് രാത്രികാലം കൊടുക്കുവാൻ നമ്മുടെ മനസ്സിലൂടു അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ക്രൈസ്തലോ ഈ രാത്രികാലം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുവരെയും യേശുവിനെ പിൻപറ്റിയിട്ടില്ല എങ്കിൽ ക്രൈസ്തലോ ഇന്ന് രാത്രികാലം നിങ്ങൾ ഹൃദയം കൊടുക്കാൻ സമർപ്പിക്കൂ. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. എന്റെ ജീവിതത്തില് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടായിരുന്നു. എന്റെ ഈ പേരില് ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതെ സമയത്ത് പെട്ടെന്ന് 2 മുറിഞ്ഞു പോകാനിടയായി. ദഹ്നി വെച്ചൊരു അപകടം ഉണ്ടായി. ബ്രൈസലോൺ എന്നാല് ഇത് ആ സ്കിന്നിൽ മാത്രം തൂങ്ങിക്കിടന്നു. എന്നാൽ എന്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഇത്രത്തോളം നാളെ വിശ്വാസത്തോടെ നിലനിർത്തി ഓരോ ദിവസവും ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനെ അങ്ങനെയാണെങ്കിൽ ദൈവം അതിനെ പറഞ്ഞത് യേശുവിന്റെ രക്തം സകല പാപത്തെ പോകുന്നവരെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം തന്നെ ഏറ്റു പറയണം, യേശുവിന്റെ രക്തം സകല രോഗത്തെയും സൗഖ്യമാക്കും. നമ്മുടെ വിശ്വാസമാണ് കർത്താവിന്റെ പ്രവൃത്തി. ഹാലലുയ ഞാൻ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. അവിടുത്തെ നിയമം നമുക്ക് അറിയാമല്ലോ, നിയമം പ്രകാരം എന്നെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എനിക്ക് ലീവ് കിട്ടണം. എന്നാൽ അവിടെ കൊണ്ടുപോയി ക്രൈസ്തലോ അപ്പീൽ ചെയ്ത ഉടനെ അവിടെ ചെന്നപ്പോൾ ഒരു മർത്തമക്കാരി ഒരു സഹോദരിയാണ്, വളരെ വിശ്വാസമുള്ള ഒരു സഹോദരിയാണ്. ക്രൈസ്തലോ അവിടെ ചെന്നപ്പോൾ ആ സഹോദരി അങ്ങോട്ട് ജോയിൻ ചെയ്യുക. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു കൈ കുറഞ്ഞു. അവനെ ആൾക്കാരെല്ലാവരും ഉണ്ട്. പെട്ടെന്ന് എന്നെ അവിടെ റൂമിനകത്ത് വെച്ച് എല്ലാം കിടത്തി, എല്ലാം ബ്ലഡ് ഒക്കെ തൂത്തു. നോക്കുമ്പോൾ എല്ലി ഇങ്ങനെ പോലും രണ്ടായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഞാൻ വളരെ വേദന സജ്ജനപ്പെട്ട കർത്താവെ, മാറ്റി പുറവേറ്റതായ എന്റെ നല്ലതാതെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രവും കഷ്ടപ്പെടുത്തെങ്കിൽ എന്റെ ഈ വിരലിന് വേണ്ടി പ്രൈസ്തരോഹല ഞാൻ ഇത്രമാത്രം നീളുന്നത് എന്തിനാണ്? എന്റെ കർത്താവിനെ ക്രൂസിനെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ കിടക്കയിൽ വിടുന്നു. എന്നാൽ ഹാലലുയ സ്തോത്രം ശൈലജ കല്യാണ സുന്ദർ പറഞ്ഞ ഒരു ഹിന്ദു ഡോക്ടറാണ് അവിടെ കടന്നു വന്നത്. അവർ തമിഴ്ത്തിയാണ്. അവരോട് ഞാൻ സംസാരിച്ചു. അവർ പെട്ടെന്ന് പറഞ്ഞ് ചിച്ചിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ചിച്ചിട്ടോളാൻ പറഞ്ഞു. അവരെ സഹോദരൻ, ഞാൻ കർത്താവിന്റെ പ്രാർത്ഥനക്കാരെ, എന്റെ ശൈലം ഇതുവരെ ഒരു മരുന്ന് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞാൻ 88 മുതൽ വിശ്വാസി വന്നാണ് ഈ പലപ്പോഴും രോഗികളും ഗതികളും കടന്നു വന്നു. ഒരു വിക്സ് പോലും ഞാൻ പുരട്ടേണ്ടി വന്നിട്ടില്ല. കാരണം എന്റെ ദൈവം സൗഖ്യമാക്കുന്നവനാണ്. ഞാൻ കർത്താവിന്റെ ഒരു തീരുമാനം എടുത്തുക. എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, ഇതുവരെ എന്നെ സൗഖ്യമാക്കി. എന്നാൽ ഇവിടെ എനിക്ക് പരാജയം ഉണ്ടായിരുന്നു കർത്താവെ എന്ന് ദൈവത്തിന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഹല്ലേലൂയ. അവിടെ നിയമങ്ങൾ അവിടെ കിടക്കുന്നെങ്കിലും എന്റെ ദൈവം എനിക്ക് വേണ്ടി നിയമങ്ങളെ തിരുത്തി കുറയ്ക്കുന്നവനാണ്. പെട്ടെന്ന് പൈസലോ അവർ പറഞ്ഞു ശിക്ഷിട്ടേ പറഞ്ഞു. അവിടെ ഓക്കെ ശിക്ഷിട്ടോളാൻ പറഞ്ഞു. എന്റെ ഹല്ലേലൂയ ഈ പച്ച മാസത്തിന് മേലെ ഒന്ന് മരിപ്പിക്കാൻ പോലും ഹല്ലേലൂയ ഞാൻ അനുവദിച്ചില്ല. പൈസലോ അവര് ഹല്ലേലൂയ എന്റെ പച്ച മാസത്തിന് മേലെ സൂചി കുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഞാൻ അല്പവേദന ഞാൻ സ്ഥാപിച്ചു. പൈസലോ എന്നാലും ശിക്ഷിട്ടു ഞാൻ പുറത്തു വന്നു. ഹല്ലേലൂയ ഒരു മരുന്നും ഒരു ടാബ്ലറ്റ് ഞാൻ ഒന്നും ഞാൻ കഴിക്കേണ്ടി വന്നില്ല. 7 ദിവസങ്ങൾ കഴിഞ്ഞു എന്റെ ശിക്ഷിട്ട് ഞാൻ എന്റെ കർത്താവ് ഇത് ജോയിന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് എന്റെ ദൈവം. ഹല്ലേലൂയ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രൈസ്തലോ ഞാൻ പറയുന്നില്ല നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ മരുന്നെടുക്കാൻ തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസികളെന്നും വേർപെട്ടവരെന്നും പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ അനുഭവങ്ങളും നമുക്ക് ഉണ്ടാക്കണം. പ്രൈസ്തലോ നാം സേവിക്കുന്ന ആരെയാണ്? ഹല്ലേലൂയ നമ്മെ സൃഷ്ടിച്ച കർത്താവിനെയാണ്. അങ്ങനെയെങ്കിൽ ലോകജനവുമായി നമുക്ക് ഒരു വ്യത്യാസം ഉണ്ടാകണം. ഇന്ന് രാത്രി നിങ്ങളുടെ തീരുമാനങ്ങളെ പുതുക്കിക്കൊണ്ട് അത് നിങ്ങൾ മുൻപോട്ട് പോകും. പ്രൈസ്തലോ യേശു അനുഗ്രഹിക്കാൻ വിശ്വസ്തനാണ്. പ്രൈസ്തലോ അവസ്ഥകളെ മാറ്റുന്നവൻ, ഹല്ലേലൂയ സ്തോത്രം. നമ്മെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ ഈ ദൈവം മാത്രമാണ്. പ്രൈസ്തലോ ഈ ദൈവം എന്നേക്കും ഹല്ലേലൂയ പ്രൈസ്തലോ നമ്മെ വഴി നടത്തുവാൻ അവൻ വിശ്വസ്തനാണ്. ദൈവം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവൻ ഇന്നലെ നമുക്ക് നല്ലവനായിരുന്നു, ഇന്നും നല്ലവനാണ്, അവൻ നാളെയും നല്ലവനാണ്. നമ്മുടെ വിശ്വാസമാണ് നമ്മെ നിലനിർത്തുന്നത്. ഇന്ന് രാത്രി കാലം പ്രൈസ്തലോ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. യേശുവിനെ സന്ദർശനായി സ്വീകരിച്ചതായിക്കൊണ്ട് സ്നാനത്തിനായിട്ട് പ്രൈസ്തലോ നിങ്ങൾ മടിച്ചു നിൽക്കുന്നെങ്കിൽ കർത്താവിനെ കൽപ്പനയായി സ്നാനം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ വാസ്തവമായി വേർപെട്ട ആരാധി പറഞ്ഞ് നിറഞ്ഞിരിക്കൂ. ദൈവം നിങ്ങളെ മാനിക്കും തീർച്ചയാണ്. പ്രൈസ്തലോ രാത്രി സാക്ഷി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ രാത്രി കാലം നിങ്ങളുടെ തീരുമാനങ്ങളെ പുതുക്കിക്കൊണ്ട് നിങ്ങൾ ആശിക്കാം. പ്രൈസ്തലോ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
നിങ്ങളുടെ നിങ്ങളുടെ